ഹല്ലേലൂയ. കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവമക്കൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട രണ്ടൊന്ന് വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. വിലാപങ്ങൾ 3:37, ആമോസ് 3:6-11. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ആ കൽപ്പിച്ചിട്ടാണ് വല്ലതും സംഭവിക്കുന്നത് എന്നാണ് വിലാപം പറയുന്നത്.
കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാണ് വല്ലതും സംഭവിക്കുന്നത്?
എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് കൽപ്പിക്കണം. ആമോസ് 3:6-11 അതും കൂടെ ഓർത്തിരിക്കാം. അവേൻ 3:6,
നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ കൽപ്പിച്ചല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ?
യഹോവ കൽപ്പിച്ചല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കത്തില്ല. 6:11,
യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീടിടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നു പോകും.
യഹോവ കൽപ്പിച്ചാൽ വലിയ വീടിടിയും ചെറിയ വീട് പിളർക്കും. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും വലിയ കെട്ടിടം വീഴണമെങ്കിൽ അതും വെറുതെ വീണമെന്ന് ആരും വിചാരിക്കരുത്. അതിന്റെ 110 നിലയുള്ള കെട്ടിടത്തിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു ആവശ്യം കയറി ന്യൂയോർക്ക് മൊത്തം കാണാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ലഭിച്ചു. 110 നിലയുള്ള 2 കെട്ടിടമേ അമേരിക്കയിലുള്ളൂ. അത് ആദ്യത്തെ കെട്ടിടം സിയേഴ്സ് ബിൽഡിംഗ്, ഒരു യഹൂദന്റെ വകയാണ്. അതിലും കയറി അന്ന് സർക്കാരിന് 103 നിലയുള്ള എംബാസി ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 110 നില ഉള്ള കെട്ടിടം സർക്കാർ പണിതത്. അത് കയറിയാൽ ന്യൂയോർക്ക് മൊത്തം ഭംഗിയായി കാണാം. എന്നാൽ ഇതൊക്കെയും ഇനി ഇടിഞ്ഞ് തകരണമെങ്കിൽ യാദൃശ്യമായി ഉണ്ടായിരുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിച്ച് വചനത്താൽ നിയന്ത്രിക്കുന്നെങ്കിൽ ഇതിന് ദൈവം ചില ഉദ്ദേശമുണ്ട്. പെട്ടെന്നൊരു ഉദ്ദേശം പറഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലെന്ന് നമ്മൾ പഠിക്കണം. അത് എബ്രായലേഖനം 13:14 ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരവുമില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്ന അറിയാം? വരുവാനുള്ളതിനെ അന്വേഷിക്കുന്നവരാകുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് എന്റെ 15-ാം വാക്യത്തിൽ എഴുതുന്നു. അവന്റെ നാമത്തെ
ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇവിടെ അർപ്പിക്കുക.
ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലെന്ന് അറിയുന്നെങ്കിൽ വരുവാനുള്ളവരെ അന്വേഷിക്കുന്നെങ്കിൽ വല്ലപ്പോഴും സ്തോത്രം ചെയ്താൽ പോരാ. ഇവിടെ സ്തോത്രം ചെയ്യണം. ആമേൻ. ഞാൻ ഇന്നും
മത്തായി സുവിശേഷം 24:3 വായിച്ചുകൊണ്ട് പ്രസംഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അവൻ ഒരുവരിയിരിക്കുമോ? ശിഷ്യന്മാരിൽ ചില തനിച്ച് അവന്റെ അടുക്കൽ ചെന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു.
അതിന്റെ മറുപടിയാണ് 10:24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ അധ്യായങ്ങളെല്ലാം അതിന്റെ മറുപടിയായിട്ടാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിൽ എന്റെ മൂലവാക്യം തർജ്ജമ ചെയ്താൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്നല്ല അവർ ചോദിച്ചു. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്ത് എന്നെ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പോൾ ലോകം അവസാനിക്കത്തില്ല. ലോകം അവസാനിക്കാൻ ആരും ഇപ്പോൾ കാത്തിരിക്കേണ്ട. എന്നാൽ പിന്നെ എപ്പോൾ ലോകം അവസാനിക്കും? 10:13-49 ആരെങ്കിലും ഒരാൾ വായിക്കുന്നതും കൊള്ളാം. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ എടുത്ത് തീപ്പൊഴിയിൽ തളിയിടും. അവരുടെ കരച്ചിലും വലിയ ഉണ്ടാകും. എന്നാൽ ലോകാവസാനം
ഹമേൻ. സ്തോത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയം അടിസ്ഥാനമാക്കി യുഗാന്തര സത്യം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതെന്റെ കയ്യിലുണ്ട്. കുറച്ച് കോപ്പിയുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒടുവിൽ വായിക്കാം. അതിന്റെ 38-ാം പേജ് മുതൽ 121-ാം പേജ് വരെയും അന്ത്യകാല ലക്ഷണം, യേശുവിന്റെ വരവ്, വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ, 7 ന്യായവിധി, ഇങ്ങനെ അങ്ങോട്ട് അനേക കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് തന്നെ മടങ്ങി വരാം. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്ത്? ഞാൻ എന്റെ ഈ പുസ്തകത്തിൽ തന്നെ 23 പോയിട്ടുണ്ട്. ഞാൻ അവിടെ കിടക്കുന്നില്ല. മത്തായി 24:37 വാക്യം. താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഞാനത്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലത്ത് പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, ദൈവത്വത്തെ നിഷേധിക്കുന്നൊരു തലമുറയായിരുന്നു. അതുപോലത്തെ ഒരു കാലയളവിലാണ് ഇന്ന് ലോകം വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ 6:11 വായിച്ചാൽ, സർവജനവും തങ്ങളുടെ വഴി ദൈവത്തിന് മുമ്പിൽ വഷളാക്കിയിരുന്നു. ദൈവത്തെ വിളിക്കുന്ന ഒരു ഭവനം മാത്രം ശേഷിച്ചു, ബാക്കിയുള്ളവരെല്ലാവരും ദൈവത്വത്തെ നിഷേധിക്കുന്നവരായിരുന്നു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ഇതുപോലെ നിരീക്ഷകന്മാരുണ്ടായ ഒരു കാലം ഭൂലോകത്തിലില്ല. ഇന്ന് നേരെ നോക്കി 20 കോടി സ്ത്രീപുരുഷന്മാർ ദൈവമില്ലെന്ന് പറയാൻ തയ്യാറാണ്. ഇന്നത്തെ ലോകത്തിന്റെ ചിന്താഗതി, അത് രണ്ട് വാക്യം വായിക്കും കൂടെ വേണം. യോവൻ പുസ്തകം 22:17, 21, 14, 15, യെശയ്യാപ്രവചനം 30:11, അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നത്തെ ലോകത്തിന്റെ ചിന്താഗതിയാണ് ഞങ്ങളെ വിട്ടു പോകണം, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യും. എന്നാൽ 21:14 അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനെ സേവിപ്പാനവനാ, ഞങ്ങളെ വിട്ടു പോവുക, സർവശക്തനെ അന്വേഷിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. സർവശക്തനോട് പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? അല്പം കൂടെ കിഴോട്ട്. അവരോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. എന്നാൽ അവരുടെ പാഠപതി ഈ നിലയിൽ 20 കോടി സ്ത്രീ പുരുഷന്മാർ നേരെ നോക്കി ദൈവമില്ലെന്ന് പറയാൻ തയ്യാറാണ്. പ്രതിവർഷം 85 ലക്ഷം നിരീക്ഷകന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇതെന്ത്? നമ്മുടെ യേശുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന ഒരു അടയാളമാകുന്നു. ലോകമാകെയുള്ള ഗവൺമെന്റിൽ 30 ഗവൺമെന്റ് അടുത്ത കാലത്തൊരു പരസ്യം നൽകി, ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരേ ഒരു പദമേ ഉള്ളൂ, അത് നിരീക്ഷരക്തമായി. ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കേണം. ഇതുപോലെ നിരീക്ഷകന്മാരെ നേറ്റ കാലയളവ് ലോകത്തിൽ വേറെ ഇല്ല. ഇനിയും 2 തെസ്സലോനിക്കർ 2:3 പോകാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുതേ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുതേ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാസ്തിയോഗിനും അതിർത്തി പൂർത്തിയായെന്ന് വെളിപ്പെടുകയും വേണം. മുൻപേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാസ്തിയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇന്നത്തെ വിശ്വാസത്യാഗം വിളിച്ചറിയിക്കുന്നത് അധർമ്മമൂർത്തി വെളിപ്പെടാറായ. ഇത് ഇന്ത്യയുടെ അനുഭവം വെച്ച് പഠിപ്പിക്കാൻ പ്രയാസമാണ്. കാരണം ഇന്ത്യയിൽ ഇന്ന് വരെ 3% ക്രിസ്ത്യാനിയുള്ളൂ. എന്നാൽ ക്രിസ്തീയ രാജ്യത്തെ അവസ്ഥ കൊണ്ട് വിശ്വാസത്യാഗം എത്രമാത്രം വർദ്ധിച്ചു എന്ന് തെളിയിക്കാം. ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ ഈ പുസ്തകത്തിൽ വന്ന് ഹമേ ഇംഗ്ലണ്ട് ഒരു ക്രിസ്തീയ രാജ്യം. എന്നാൽ ഇന്ന് സൺഡേയിൽ 115 പേരെ പള്ളിയിൽ പോകത്തുള്ളൂ. ലണ്ടൻ പട്ടണത്തിൽ അത്രയുമില്ല, 110 പേരെ പള്ളിയിൽ പോകത്തുള്ളൂ. ബാക്കിയെല്ലാം വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും. ക്രമമായി കൂടി വന്ന് ആരാധിച്ചിരുന്ന പള്ളികളിൽ ആരാധിപ്പാൻ ആളുകൾ വരാത്തതിനാൽ 100ൽ പരം പള്ളി ലോക്ക് ചെയ്ത് അതിന് മുൻപിൽ പരസ്യം തൂക്കിയിട്ടുണ്ട് വിൽപ്പനയ്ക്കുന്നത്. 1983 സെന്റ് ലുക്ക് എന്ന് പറയുന്ന ഒരു വലിയ പള്ളി 80,000 പവൻ കൊടുത്ത് സിക്കുകാർ വിലയ്ക്ക് വാങ്ങി ഗുരുദ്വാരയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. പള്ളി കെട്ട കമ്പനിക്കാർ പറയുന്നു എല്ലാ മതം ഒരുപോലാണ്, അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ സിക്കുകാർ ആരാധിക്കട്ടെ എന്ന്. ഇതൊന്നും ലോകത്തിലെ ആളുകൾക്ക് അധികം അറിഞ്ഞുകൂടാം. വിശ്വാസത്യാഗം ഇത് മുൻപേ നടക്കണം. നാസ്തികോക്കിനും അധർമ്മമൂർത്തിയുമായും കയറി വരണം. അവൻ കയറി വരണമെങ്കിൽ ദൈവസഭ ഇവിടുന്ന് പോകണം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ സമയത്തിനു മുമ്പേ അവൻ വെളിപ്പെടാതിരിക്കുവാൻ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. ആരാണ് ഈ അധർമ്മത്തെ തടുക്കുന്നത്? ക്രിസ്തുവിൽ 3rd ദൈവമായ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താളിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന് ക്രിസ്തുവിന്റെ സഭയൊരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇതിനെ തറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഭയും നിന്ന് പോയാൽ നാളെ അധർമ്മം കുറിച്ച് പ്രത്യക്ഷമാണ്. ആകെയാ ലോകം അന്തിക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ട് പോകണം. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ദൈവമക്കൾ ഒന്നും അറിയാതെ പോയാ പോരാ. ഇസ്കോ ഞാൻ എന്റെ ചെറുപ്പത്തിൽ അരയന്നവും കൊക്കും കൂടെയുള്ള സംഭാഷണം നേരിട്ട് കേട്ടിട്ടുണ്ട്. ഒരു അന്ന് അറിയപ്പെടുന്ന ഒരു വാസ്തു നിന്നാണ് അരയന്നം കൊക്കിനോട് പരലോകത്തിലെ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നങ്ങോട് വിവരിച്ചു. കൊക്ക് ചോദിക്കുകയാണ് അവിടെ ഞാഞ്ഞൂരുണ്ടോ എന്നുവെച്ചാൽ മണ്ണരയുണ്ടോ. അതേ നില ഇന്നത്തെ ജനങ്ങളുമായിരിക്കുകയാണ്. ഈ ആത്മീയ കാര്യങ്ങളൊന്നും അത്ര കാര്യമായി സ്വീകരിക്കാൻ താല്പര്യമില്ല. മണ്ണരയുണ്ടോ ഹേമേ. എന്നാൽ യേശു പഠിപ്പിച്ച അങ്ങനെയല്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോ അത് ലൂക്കോസ് 21:28 നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കണം ദൈവമക്കൾ. ഇനി നിന്നാ പോരാ. ആമേൻ. സ്വീഡൻ ഒരു ക്രിസ്ത്യരാജ്യമായിരുന്നു, അതുമല്ല പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യരാജ്യമായിരുന്നു. 48% ആളുകളെ ദൈവവിശ്വാസമുള്ളവരായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ രജിഷ്ഠന്മാർ സ്വീഡനിലായി കഴിഞ്ഞു. ഇസ്കോ ഇനി ക്രിസ്ത്യരാജ്യമായിരുന്നു അമേരിക്കയോ. ആമേൻ. ഞാൻ 74 അമേരിക്കയിൽ ഇന്ന് വിശാഖപട്ടണത്തിൽ ബൈബിൾ കോളേജ് നടത്തുന്ന ടൈറ്റസ് എന്ന ദൈവദാസന്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു സൺഡേ ഒരു വെള്ളക്കാരുടെ ചർച്ചിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഏറ്റവും വലിയ ക്രിസ്ത്യ പള്ളികൾ കാർസ്ലോയിൽ എന്ന് പറഞ്ഞ് പള്ളിയും പള്ളി മിറ്റും നീക്കുന്നതിന് പോയിട്ടുണ്ട്. പള്ളിയുടെ വാതിൽ കടന്നപ്പോൾ വിവരിച്ചു 400 വർഷം മെതോഡിസ്റ്റുകാരായ ക്രിസ്ത്യാനികൾ ആരാധിച്ച പള്ളിയും പള്ളിയിലുള്ളവരെയും അരേഖാ മതക്കാർ വിലയ്ക്ക് വാങ്ങി. ഹമേൻ. മെതോഡിസ്റ്റ് സഭ നല്ലൊരു പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. ഞാനവിടെ ആരാധിക്കാൻ വരുന്ന അമ്മച്ചുമാരെ നോക്കി തലമൊട്ടയടിച്ച് താറം ഭാഞ്ചി യേശുവിനെ ആരാധിച്ച വാഗുണ്ട് കിട്ടിനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. അവരുടെ അനാഥശാലയും അനേക സ്ഥാപനങ്ങളും അവിടെയുണ്ട്. ഇസ്കോ ഇതെല്ലാം കണ്ടാൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? തല ഉയർത്തണം. എമ്മനസ്കൈഭവിച്ചോ തല ഉയർത്തണം. ഇസ്കോ ഞാനും ആലപ്പുഴയോ ജൂലി പാസ്റ്റും കൂടെ ചിക്കാഗോ എയർപോർട്ടിൽ നിൽക്കുമ്പോ ഒരു വെള്ളക്കാരൻ അരേഷ്ട എന്ന പുസ്തകം കൊണ്ടുവന്ന് ജോർജ് കുടി പാസ കയ്യിലോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ വെള്ളക്കാരൻ പറഞ്ഞ മറുപടി കിട്ടണം, നിന്നെ പോലെ മൂടനാരണം. കിട്ടിനെ ആരാധിക്കുന്ന ആളുകൾ അമേരിക്കയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹമേൻ. ഹൽപ്പറസ്കീതത്തിനാണ് വിശ്വാസത്യാഗം നാശയോഗ്യൻ കയറി വരാറായിരിക്കുകയാണ്. അമേൻ. അധർമ്മമൂർത്തി കയറി വരാറായിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോഴെങ്കിലും ദൈവമക്കൾ തലയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഹൈക്കോടതി അടുത്ത ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ, ഇതുപോലെ ക്യാൻസർ രോഗികൾ ചെറിയൊരു കാലഘട്ടം. ഇതിന്റെ മുന്നോടി വെളിപ്പാട് 16:2 ഒന്നാമത്തെ ദൂതൻ ക്രോധകലശം ഒന്നാമത്തവൻ പോയി തന്റെ കലശ ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. അതിന്റെ തമിഴ് കൊടിയ പുണ്ണ് എന്നാണ്. ആ കൊടിയ പുണ്ണാണ് നിങ്ങൾ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ. ക്യാൻസർ സൊസൈറ്റി വെളിപ്പെടുത്തിയ കണക്ക് ഇപ്പോൾ ഇന്ത്യയിൽ 20 ലക്ഷം ക്യാൻസർ രോഗികളുണ്ട്. ഇന്ത്യയിൽ 1001 ക്യാൻസർ പിടിച്ചവരാണ്. കേരളത്തിൽ 750 ക്യാൻസർ പിടിച്ചവരാണ്. ചൈനയിൽ 45 സെക്കൻഡ് കഴിയുമ്പോൾ ക്യാൻസർ രോഗി മരിക്കും. അമേരിക്കയിൽ 500,000 തൊക്ക് ക്യാൻസർ രോഗികളും 130,000 കുടൽ ക്യാൻസർ രോഗികളും പ്രതിവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രസ്തുത രോഗത്താൽ 60,000 ആളുകൾ ആണ്ടുതോറും മരിക്കും. എന്നാൽ മൃഗത്തിന്റെ ഭരണം തുടങ്ങിയാൽ അങ്ങനെയല്ല. അവന്റെ മുദ്രയും ഏറ്റ് അവന്റെ പ്രതിമയും നമസ്കരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ഈ രോഗം പിടിച്ചിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നു. ഈ അന്തിക്രിസ്തുവിന്റെ ഭരണമാകുമ്പോൾ അവന്റെ മുദ്ര ഏക്കണം 666. മുദ്രയിട്ടണമെങ്കിൽ അവന് പുറമേ നമസ്കരിക്കണം.
ആമേൻ.
അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവെല്ലാം വീട്ടിലിരിക്കുകയുള്ളൂ, വെളിയിൽ കൊണ്ട് വിൽക്കാനൊക്കത്തില്ല, വെളിയിൽ പോയെന്ന് മേടിക്കാൻ നോക്കിയില്ല.
ഇനി കുറഞ്ഞ പക്ഷം ബാങ്ക് ബാലൻസ് പിൻവലിക്കാനെങ്കിലും ഈ മുദ്രയേക്കേണ്ടി വരും, അല്ലെങ്കിൽ വേണ്ടാന്ന്.
എന്നാൽ ദൈവമക്കൾ ഭയപ്പെടേണ്ട, നമ്മൾ ബാങ്ക് ബാലൻസ് ഒന്നുമില്ലാത്ത അവരെ മേലിൽ ജനിച്ചിലുണ്ട്, അവിടെ ആയിരിക്കില്ല ഈ മക്കൾ. അതിനായി ഒരുങ്ങണം.
ഇന്നത്തെ ഭീകരന്മാരുടെ വർധനവും മൃഗത്തിന്റെ ഭരണം അടുത്തു എന്നതിന്റെ തെളിവാണ്.
അത് വെളിപ്പാടാറിന്റെ മൂന്ന് കൊണ്ട് സ്ഥാപിക്കാം. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചു.
മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു മുദ്ര പുറപ്പെട്ടു. അതിന് പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു.
ആമേൻ. സമാധാനത്തിന്റെ പുത്രന്മാരായ ദൈവമക്കൾ സ്വർഗത്തിലെ ഭൂമിനാൽ ഭൂലോകത്തിലെ സമാധാനം നഷ്ടപ്പെടും.
പിന്നെ എന്ത് സംഭവിക്കും?
മനുഷ്യൻ അന്യോന്യം കൊല്ലും. അതിന്റെ മുന്നോടിയാണ് ഇന്ന് മനുഷ്യനെ കൊല്ലുന്നതിന് ആളുകൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്.
എന്നാൽ ദൈവമക്കൾ പോയാൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നേരമെടുത്ത് ഒരുത്തൻ നേരത്തിനെ കണ്ടാൽ അവനെ കൊല്ലും.
എന്റെ ഭാഷയെ പറഞ്ഞാൽ അമ്മായിയമ്മ മരുമോളെ കൊല്ലും, മരുമോൾ അമ്മായിയമ്മയും കൊല്ലും, അയൽക്കാരൻ നിന്നെ കൊല്ലും.
ഇന്ന് കൊല്ലാൻ താല്പര്യമുണ്ടെങ്കിലും ഗവൺമെന്റിന് പേടിച്ചാ കൊല്ലാതി.
എന്നാൽ അവിടുന്ന് അന്ന് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന് 11 പേര് പരിശുദ്ധാത്മാ കൊടുക്കുന്നുണ്ട്. അതിലൊരു പേര് മൃഗമെന്നാണ്.
ആകയാൽ ഇവിടെ തീവപ്പ് നടക്കുന്നു. വേഗം പോലീസിനെ അയക്കുമെന്ന് പറഞ്ഞാൽ തീ വെക്കട്ടെ എന്ന് പറയും അന്നത്തെ ഗവൺമെന്റ്.
ഇവിടെ വെടിവെപ്പ് നടക്കുന്നു.
വേഗം പോലീസിനെ അയക്കണമെന്ന് പറഞ്ഞാൽ വെടി വെക്കട്ടെ.
കാരണം നമ്മുടെ പുരാണത്തിൽ നിന്ന് പുല്ല് തിന്നുന്ന കാളെ അണങ്ങുമെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് അണങ്ങി.
ആകയാൽ ദൈവത്താവ് പോയി കഴിഞ്ഞ് ഇവിടെ ആരെങ്കിലും പാർക്കുന്നെങ്കിൽ ഇതനുഭവിക്കേണ്ടി വരും.
മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ പോകുകയാണ്. അതിന്റെ മുന്നോടിയാണ് ഭീകരന്മാരുടെ എഴുന്നേൽപ്പ്.
ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തിന്റെ കർത്തവ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ വീണ്ടെടുപ്പടു.
പക്ഷെ ആ പ്രയോഗം തന്നെ എല്ലാവർക്കും അറിയത്തില്ല.
വീണ്ടെടുപ്പടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
നമ്മുടെ വീണ്ടെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നിറവേറുന്നത്. ഇവിടേക്കും ദൈവമക്കളുടെ ഒരു വീണ്ടെടുപ്പ് നടന്നു.
റോമർ 2:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്തിന് വേണ്ടി കാത്തു ഞരങ്ങുന്നു.
അതെപ്പോൾ ലഭിക്കും? നമ്മുടെ കർത്താവ് വരണം.
ഇനിയും യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിലേക്ക് ഞാൻ മടങ്ങി വരണം.
ഇതിന്റെ ഒന്നാമത്തെ സാക്ഷി നമ്മുടെ യേശു തന്നെയാണ്.
യേശു മാത്രമേ തന്നെ അനുഗമിച്ചവരോട് വായിച്ചു വരാമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളൂ.
വേറെ ഒരുത്തരും ഇരുവരെയും
അവരെ അനുഗമിച്ചവരോട് പോയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഇതുവരെ പോയി.
തെളിവ്
Matthew 16:27, Johannan 14:3, 14:28, Johannan 17:24.
അതെല്ലാം വായിക്കാൻ സമയം കൂടുതലും. Johannan 14:28,
ഞാൻ പോകുകയും നിങ്ങളെടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ.
പ്രേക്ഷലോ എന്താ വേറെ ആരും ഇവിടുന്ന് പോകാൻ നേരത്തെ പോയിട്ട് വരാന്ന് പറഞ്ഞു പോകാനി?
അവര് തന്നെ ഇവിടെ പോകുന്നെന്ന് അറിയാൻ വയ്യാതെ കൊടുന്ന് പോയി.
പിന്നെ അവരെന്തോ പറഞ്ഞിട്ട് പോകും.
എന്നാൽ നമ്മുടെ യേശു അങ്ങനെയല്ല.
എവിടെ പോകുന്നു എന്ന് യേശുവിനറിയാമായിരുന്നു.
Johannan 14:5, 14:11, 17:13
അവിടെ എല്ലാം ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു പറഞ്ഞു.
അതിലെ 17:5 എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പദമാണ്.
ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ.
ആമേൻ.
അവിടെ യേശു എന്നുള്ള ആളാണ് തെളിയിക്കുന്ന ഒരു വാക്യമില്ല.
ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയാൻ സാധിച്ചു.
അതിന് ഞാൻ 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് പോകാറുണ്ട്.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരുന്നു.
ആ ദൈവമാണ് പകന്നോട് നീക്കി പശുത്തൊട്ടിയിൽ മറിയയുടെ കയ്യിൽ ഇരുന്ന് ഏറ്റു.
ആര്? ഈ പർവ്വതങ്ങളുണ്ടാകുന്നതിന് ഭൂമിയും ഭൂമണ്ഡലം ഉണ്ടാകുന്നതിന് മുൻപേ അനാദിയായും ശാശ്വതമായും ദൈവം ആയിരുന്നവനാണ് ആ കാലത്തൊട്ടിൽ മറിയയുടെ കരങ്ങൾ ചെയ്യുന്നത്. ഇസ്കോ, യേശു ആരാണെന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ
എന്നേ ലോകം
യേശുവിന്റെ പിന്നാലെ വരുമായി. ലോകം ആരാണെന്ന് യേശു ആരാണെന്ന് ലോകം പഠിച്ചിരുന്നു. അത് ഏറ്റവും നല്ലൊരു വാക്യമാണ്. 1 തിമൊഥെയൊസ് 3:16. അത് മലയാളം പോരാ, അവൻ ഇടത്തിൽ വെളിപ്പെടുന്നേ മലയാളത്തിൽ.
എന്നാൽ ഇംഗ്ലീഷ്
തമിഴൊക്കെ വായിച്ചു നോക്കണം.
God was manifest in the flesh. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്
നമ്മുടെ കർത്താവ് ആരംഭിച്ചു. അതുവരെ ഇതുപോലെ ജഡമില്ലായിരുന്നു. എന്നാൽ തന്റെ ദൈവത്വത്തിന് ഭംഗം വരാതെ
ജഡവും കൂടി എടുത്തു.
അതുകൊണ്ട് ഞാൻ പറയട്ടെ, അത് മുതൽ യേശു ആരെല്ലാം കൂടെയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. പകുതിയും പകുതി മനുഷ്യനല്ല,
പൂർണ്ണ ദൈവം
പൂർണ്ണ മനുഷ്യൻ.
യേശു മനുഷ്യനാകയാൽ ഒരു സ്ത്രീ
യേശുവിനെ പ്രസവിച്ചു.
യേശു ദൈവമാകയാൽ
പരിശുദ്ധാത്മാവിനാൽ ഗുരുവായി.
യേശു മനുഷ്യനാകയാൽ പരന്നുള്ളി വിട്ടി
പശുത്തൊടി കിറച്ചി. യേശു ദൈവമാകയാൽ സ്വാഗതഗാനം പാടിക്കൊണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നു.
യേശു മനുഷ്യനാകയാൽ വിശന്നു,
ദൈവമാകയാൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു.
യേശു മനുഷ്യനാകയാൽ
ദാഹിച്ചു, ദൈവമാകയാൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി.
യേശു മനുഷ്യനാകയാൽ പടകിൽ കയറി കടലിൽ സഞ്ചരിച്ചു.
ആ യേശു ദൈവമാകയാൽ ഇതാ നാലായാമത്തിൽ തിരമാലകളുടെ മുകളിൽ കൂടെ നടന്നു വരുന്നു.
ഇവനൊപ്പം പറയുവാൻ
വേറെ ഒരുത്തരും
ഇല്ലേ ഇല്ല.
യേശു മനുഷ്യനാകയാൽ ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞു. യേശു ദൈവമാകയാൽ മരിച്ച് 4 നാളായ
ലാസറിനെ ഉയർത്തെഞ്ഞേൽപ്പിച്ചു.
യേശു മനുഷ്യനാകയാൽ ക്രൂശിൽ മരിച്ചു. അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ നടക്കും.
എന്നാൽ യേശു ദൈവമാകയാൽ 3-ാം ദിവസം അതെ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാത്താന്റെ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനാണ് എന്റെ യേശു.
ലോകത്തിലുള്ള അനേക മഹാന്മാരില് അതെ മരണവാർഷിക യോഗങ്ങൾ നടത്താറുണ്ട്.
ഒരിത്തരും മരണവാർഷിക യോഗം നടത്താൻ കിട്ടാത്ത ഒരാളാണ് എന്റെ യേശു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു.
ഇനിയും നിന്റെ വരവിനും ലോകാവസാനത്തിനും അല്ല യുഗാവസാനത്തിനും അടയാളമുണ്ടെന്ന് ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് യോഹന്നാൻ 14:2-3 അത് യേശു പറഞ്ഞതാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ
അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
ആമേൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന മലയാള ഭാഷാന്തരം പറ്റിയതല്ല,
അതിന്റെ ഗ്രീക്ക് ജോപ്പോസ് എന്നാണ്. ജോപ്പോസ് എന്ന ഗ്രീക്കിന്റെ മലയാളം
മാളിക അല്ലെങ്കിൽ കൊട്ടാരമെന്നാണ് തന്നിമീ. അതിനാൽ യേശു എന്തിനാ പോയത്? തന്റെ രക്തസാൽ പിന്നെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ കൊണ്ട് പോയി പാർപ്പിക്കാൻ ഒരു കൊട്ടാരം പണിയാൻ പോയിരിക്കുകയാണ്.
ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം?
സഭയ്ക്ക് സാദൃശ്യമായി സദൃശ്യവാക്യം 31-ാം അധ്യായം 10-ാം വാക്യം മുതൽ മുസ്ലിം വിലയേറിയ ഒരു സ്ത്രീയെ അങ്ങോട്ട് വിവരിച്ച് വിവരിച്ച് വന്നിട്ട് 25-ാം വാക്യത്തിൽ വരണം. അവൾ എന്താ ചെയ്യുന്നെന്ന് ഒരു പദമുണ്ട്.
ഭാവികാലമോർത്തവൾ പുഞ്ചിരിയിടുന്നു.
അതാണ് ഭാവി കാലമോർത്ത് പുഞ്ചിരി ഇടണം ദൈവമക്കൾ. ദൈവത്തിന്റെ സഭ ഊറാദവാസിന്റെ ഭാവി കാലമോർത്താൽ പുഞ്ചിരി തൂക്കാൻ ആർക്കെങ്കിലും വകയുണ്ടെങ്കിൽ ദൈവമക്കൾക്കല്ലാതെ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രോഗിയായി കിടന്നപ്പോൾ സ്നേഹിതമാക്കി ചോദിച്ച ചോദ്യവും മറുപടിയും പേപ്പറിലുണ്ടായിരുന്നു, ഞാൻ വായിച്ചത്. ചോദ്യം അദ്ദേഹം ചോദിച്ചത് അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങയെക്കുറിച്ച് പലതും പറയാനുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ ചെയ്തുതരാം. അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു കഴിയുമ്പോൾ ദഹിപ്പിച്ച് ചാമ്പലാക്കണം, ഇന്ത്യയിൽ അനേക സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിക്കണം, കുറച്ച് ചാമ്പൽ കന്യാകുമാരി മുനമ്പിക്കൊണ്ടുവന്ന് അവിടെ സംസ്കരിച്ചു, അവിടെ ഒരു ഗോപുരം പണിതിലുണ്ട്. ഞാൻ മേഡൽ സ്കൂളിലെ പിള്ളേരെ കൊണ്ട് ടൂറിന് പോയപ്പോൾ പല പ്രാവശ്യം മോളിക്കയിൽ കടലൊക്കെ കണ്ടി താഴെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു ദൈവവൈദ്യനെ വിളിച്ചു പോലെ. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് വല്ലത് പറയാനുണ്ടോ? ഊവ് 2 കൊരിന്ത്യ 5:8 വിളിപ്പറന്ന് 23 നീ വായിക്കാനില്ലെങ്കിൽ കാണാൻ പറയാം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുള്ള വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ടാൽ കർത്താവിന്റെ കൂടെ വസിക്കാം. ദേവനാ ആ പ്രത്യാക്ഷയാണ്. ബ്ലഡ് മേരിയുടെ കാലം വരയ്ക്കും 6 കോടി പരം ദൈവമക്കൾ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ് മരിച്ചത് എന്തുകൊണ്ട്? ശരീരം വിട്ടാൽ എവിടെ പോകുമെന്നറിയാം. ദൈവമക്കൾക്കല്ലാതെ വേറെ ആർക്കും അതറിഞ്ഞുകൂടാ. ഞാനും എന്റെ പ്രസംഗമധ്യത്തിൽ ഇതൊരിക്കൽ ഒരിടത്ത് പറയേണ്ടി വന്നു. മൂവാറ്റൂർ വാഴക്കളം പോസ്റ്റ് ഓഫീസിന്റെ എതിരിക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ പ്രസംഗിക്കുകയായിരുന്നു. പി ജെ തോമസ് കുട്ടിയാണ് അവിടുത്തെ പാസ്റ്റർ. പെന്തിക്കോസ്റ്റുകാരുടെ 1-ാമത്തെ കൺവെൻഷൻ ആയതുകൊണ്ട് അസാധാരണ ജനക്കൂടും. 2-ാം ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള 4-5 പേര് റോഡിൽ നിന്ന് കയറി ജനത്തിന്റെ ഇടയിൽ കൂടി എന്റെ അടുക്കലേക്ക് വരുന്നു. അവരുടെ വരവുള്ളപ്പോൾ സഹോദരിമാർ പലരും അവിടെ നിന്ന് കരു എന്നാൽ എന്റെ മുൻപിൽ വന്ന് ഇവരുടെ വാ തുറന്നില്ല, കൈ പൊങ്ങി, വെറുതെ നിന്നു. അതുപോലെ അവർ തിരിച്ചു പോയി. അപ്പോൾ മൈക്കിൽ കൂടെ ഞാൻ അവരോട് പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ തല്ലിക്കൊന്നാ പേടിയൊന്നും ഉള്ളവനല്ല, തല്ലി കൊല്ലുമെങ്കിൽ യേശുവിന്റെ അടുക്ക പോകാനൊരു യാത്രയിപ്പ് നടത്തി എന്ന് ഞാൻ കണക്കാക്കിയേക്കാം എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ 51 കൊല്ലമായി ഇതുപോലെ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരിക്കലും ഒരു മയവും ഇതുവരെയും പ്രസംഗിച്ചിട്ടില്ല. പബ്ലിക്കിലായ പോലും ധീരതയോടെയും ധൈര്യത്തോടെയാണ് പ്രസംഗിക്കുന്നത്. ആരും തല്ലി കൊല്ലത്തില്ലെന്ന് വിചാരിച്ചല്ല, തല്ലി കൊല്ലാമെങ്കിൽ നേരത്തെ വീട്ടിൽ പോവാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 14:35 മറ്റും നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു മരിച്ചു. എങ്ങനെയുള്ള ഭേദ്യം? ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, പിന്നെ ചമ്മട്ടിയാൽ. അതൊന്നും ആളുകൾക്ക് മനസ്സിലാകും. ഇത് അക്ഷരപ്രകാരം നടന്നത് അന്ത്യോക്യ സെപ്പിപ്പാണ്. അതേ പരസ്യം കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ താനൊരു വിളംബരം പരസ്യം ചെയ്തു, നിങ്ങൾ യഹോവയെ ഉപേക്ഷിക്കണം, യവനാഗമനം സ്വീകരിക്കണം, ജൂപ്പിറ്റർ ദേവന് വ്യതികരിക്കും. അന്നാണ് പരീക്ഷന്മാരുടെ എഴുന്നേറ്റ് അതിനെ എതിർത്തു. ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല, യവനാഗമനം സ്വീകരിക്കത്തില്ല, നിന്റെ ജൂപ്പിറ്റർ ദേവന് ഞങ്ങൾ വ്യതികരിക്കത്തില്ല. അപ്പൊ രണ്ട് പറയാതേക്ക് തോന്നി. ഇത് പറഞ്ഞവന്റെ ഇടവും മരവും നിന്ന് മരമറക്കുന്ന പല്ലുകൊണ്ട് ഉള്ള വാളുകൊണ്ട് അറുത്തു. അതാണ് ഇവിടെ പറഞ്ഞ് ഇരിച്ചു വന്നത്. കുറെ അർത്ഥേക്ക് ചോദിക്കും, ഇനി നിങ്ങൾ യവനായ വന്നം സ്വീകരിക്കാമോ? ഇല്ല. 2 തുണ്ടായി മാറുന്നത് വരെയും അവര് യവനായ വനം സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, ഏറ്റവും നല്ല ഒരു പുനരുത്ഥാനം ലഭിക്കും. ഏവരാസ്കൈ ബൈൽ ഉയർത്തൽ പ്രത്യാശയുള്ള ദൈവമക്കളാണ് ഇതുപോലെ കഷ്ടമനുഭവിച്ച് മരിച്ചിട്ടുള്ളത്. ആ പ്രത്യാശ നമ്മളാരും ഭരിക്കാൻ ഇളയാരെങ്കിൽ കൊള്ളാമായിരുന്നു. അമേ, അങ്ങനെ മരിച്ചിട്ടുള്ളത് ഇസ്ത്രീയൊക്കെ. ഞാൻ 24 വർഷം ചർച്ച് സ്ത്രീയായിരുന്നു, വേൾഡ് സ്കൂൾ പഠിപ്പിച്ചു. അപ്പൊ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ ചിലപ്പം ഇങ്ങനെ ഉയർന്നു വരും, പറയാറുണ്ട്. അപ്പോ എന്തുകൊണ്ട് രക്തസാക്ഷികളായി മരിച്ചു? ഏറ്റവും നല്ല ഉയർപ്പിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഒന്നോ ക്രോസ്, നാലാമധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളണം. എന്തുകൊണ്ട്? അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ ഉല്ലസിച്ചാനന്ദിപ്പാനിടയാകും. അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി മരിച്ച അനേക ദൈവമക്കളുണ്ട്, സുഖമായി ജീവിച്ച് മരിച്ച അനേക ദൈവമക്കൾ. എന്റെ വേദപഠനത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉയർത്തെഴുന്നേൽക്കുന്ന തേജസ് ഒരുപോലെ ഇരിക്കത്തില്ലെന്ന്. 2 കൊരിന്ത്യർ 4:17 ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം
അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും.
ആമേൻ. കഷ്ടത യേശു നിമിത്തം അനുഭവിച്ച അപ്പോസ്തലനായ പൗലോസിനെ പോലും മറ്റും അടികൊണ്ട, തീർച്ചവാദിനാലും മറ്റും അറക്കപ്പെട്ട രക്തസാക്ഷി, വിവിധ നിലയിൽ അനുഭവിച്ചവരെ ഞാൻ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവർ ഉയർത്തി നിൽക്കുമ്പോൾ മെത്തയിൽ തന്നെ ജനിച്ചു, മരിക്കുന്നിടം മെത്തയിൽ തന്നെ കിടന്നു, സുഖമായി മരിച്ച വിശ്വാസികൾ കർത്താവിന്റെ വരവിൽ ഉയർക്കും. എന്നാൽ തിരിച്ചറിയാൻ ഒരു കാര്യമുണ്ട്, കർത്താവ് നിമിത്തം ഒരു കഷ്ടവും അനുഭവിക്കേണ്ടി വരാതെ ഇരുന്ന ആളുകൾ ഉയർത്താൽ, എന്റെ ഭാഷയെ പറഞ്ഞാൽ പേപ്പറിന്റെ അത്രയും കനം കാണും അവന്റെ തേജസ്സിൽ. മറ്റവന്റെ തേജസ്സോ കൽപ്പത്തിന്റെ അത്രയും കനം കാണും. ആ പ്രത്യാശയാണ്. അനേകം ദൈവമക്കൾ രക്തസാക്ഷികളായി തീരേണ്ടി വന്നപ്പോൾ പിന്മാറാഞ്ഞത് നമുക്ക് ഏറ്റവും നല്ല ഒരു പുനരുദ്ധാനം. ഇനിയും യേശുവിന്റെ വരവിനെക്കുറിച്ച് ക്രിസ്ത്യാനികളുടെയിൽ ഒരേ വിശ്വാസമല്ല ഉള്ളതെന്നുള്ളതും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ചില ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നതും യേശു വരുമെന്ന് പറഞ്ഞു, അക്ഷരീയമായും ആളത്വമായും വരുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആത്മീയമായ ചില നിറവേറുകളാണ്. ഒന്ന്, പെന്തക്കോസ്താണിത് അനുഭവം യേശുവിന്റെ വരവായിരുന്നു. അതിനെ ഒരു വാക്യം ധരിക്കും, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോൾ ഈ നിൽക്കുന്നവർ ചിലത് മരണം ആസ്വദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലമുറയിൽ തന്നെ ഉണ്ടായ പെന്തക്കോസ്താളിന്റെ ആത്മപകർച്ച യേശു വന്നു. 2:7 യേശു വന്നു. പിന്നെ യേശു വരുമെന്ന് പറഞ്ഞത് ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ അവയിലേക്ക് വരും. പിന്നെ യേശു വരുമെന്ന് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അവനെ ചേർക്കാൻ വരും, ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്നാൽ ഇതൊന്നും അല്ല യേശു പറഞ്ഞത്. കാരണം അപ്പോസ്തലപ്രവൃത്തി 1:11 യേശു എങ്ങനെ വരുമെന്ന് പറഞ്ഞു, ഗലീലാവശന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നുണ്ടേ?
യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു.
എങ്ങനെ യേശു വരും? ആളത്വമായും അക്ഷരീയമായും യേശു വരും. ഇനി സ്വാതന്ത്ര്യ ശേഷത്തെ ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ തെളിയിക്കാം. പ്രാർത്ഥനയോടെ അല്പസമയം കൂടി ഇരിക്കാം. യേശു എന്തിനാണ് വരുന്നത്? സാധാരണ ഒരു 6 പോയിന്റ് പ്രസംഗിക്കാം, ഇന്ന് 1 പോയിന്റ് പ്രസംഗിക്കണമെന്നില്ല. ഫിലിപ്പി ലേഖനം 3:20-21 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും, അവിടെ നമ്മുടെ കർത്താവാകുന്നു.
ഞാൻ കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
നമ്മുടെ ഈ ശരീരത്തിന് 7 താഴ്ചയുണ്ട്. എന്റെ പുസ്തകത്തിൽ 66-ാം പേജിൽ അത് എഴുതിയിട്ടുണ്ട്. ഇനി ലഭിക്കുന്ന ശരീരത്തിന് 7 ഉയർച്ചയുണ്ട്. സമയം ഇത് ദ്രവത്വമുള്ളതാണ്, ലഭിക്കുന്നത് അദ്രവത്വമാണ്. ഇത് ക്ഷയം ഉള്ളത്, ലഭിക്കുന്നത് അക്ഷയമായത്. ഇത് ബലഹീനമായത്, ലഭിക്കുന്നത് ശക്തിയുള്ളത്. ഇത് പ്രാകൃതമായത്, ലഭിക്കുന്നത് ആത്മീയമായത്. ഇത് മർത്യമായത്, ലഭിക്കുന്നത് സ്വർഗീയമായത്. ഇങ്ങനെ കൊണ്ട 7 പോയിന്റ്. ആമേൻ. നാം ഉയർത്തെഴുന്നേറ്റാൽ ആരുടെ ശരീരം പോലിരിക്കും? യേശു ഉയർത്തെഴുന്നേറ്റ ആ യേശുവിന്റെ ശരീരം പോലിരിക്കും നമ്മൾ.
ആ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു?
ലൂക്കോസ് 24:39
എന്നെ കൊണ്ടുനോക്കുകയും
എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ല.
ആകയാൽ മരിച്ചുപോയ ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ
അസ്ഥിയും മാംസവുമുള്ള ശരീരത്തോടുകൂടി ആയിരിക്കും നിൽക്കാൻ പോകും.
ഇതെങ്ങനെ സംഭവിക്കും?
നമ്മുടെ കൂടെ ആവേലും ഉയർക്കണം.
ആവേലിനെ അടയ്ക്കേണ്ട 6000 കൊല്ലമാകാൻ പോവുകയാണ്. എല്ലിന്റെ പൊടി പോലും കാണിയില്ല.
പിന്നെങ്ങനെ അസ്ഥിയും മാംസമുള്ള ശരീരമായി വരും? വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇപ്പൊ കർത്താവിന്റെ അടുക്കലാണ് പറക്കുന്നത്, പഴയ നിമിത്തത്തിലെ പുതിയ നിമിത്തത്തിലെ.
എന്നാൽ പാപികൾ മരിച്ചാൽ അതേ സെക്കൻഡിൽ
9:17 പാതാളത്തിലേക്ക് പോകും.
ലൂക്കോസ് 16:23
ധനവാനും മരിക്കും, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് പോകും. എന്നാൽ ദൈവമക്കൾ മരിച്ചാൽ പഴയ നിയമസന്മാർ പാതാളത്തിലെ പ്രതീക്ഷയിൽ പോയിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചിട്ട് പാതാളത്തിലെ പരദേശത്തിലേക്ക് പോയി ആ ഭക്തന്മാരെയും പിടിച്ചുകൊണ്ടാണ് പോരുന്നത്. അതുകൊണ്ട് അവിടെ ഒഴിഞ്ഞു
കിടക്കും. എവിടെ കിടന്ന് മരിച്ചാലും
ആ നിമിഷം ആത്മാവ് കർത്താവിന്റെ അടുക്കിലേക്ക്.
യേശു
മധ്യാകാശത്തിലേക്ക് പുറപ്പെടാൻ നേരത്തെ തന്റെ വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് പറയും,
നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട്
നിങ്ങളുടെ ശരീരം സംസ്കരിച്ചിടത്തേക്ക് പോയി നിന്നോളാൻ.
അപ്പോഴായിരിക്കും ഗംഭീര നാദം
നമ്മുടെ യേശു മുഴക്കുന്നു.
ആ ശക്തിയുള്ള
ശബ്ദം നമ്മളെ അടക്കിയിരിക്കുന്നിടത്തേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ
നമ്മുടെ ശരീരധൂളികൾ
അത്ഭുതകരമാമണ്ണം പുനം സംഘടിക്കപ്പെട്ട്
പഴയ കൈഫിന്റെ
രൂപത്തിൽ ആ ശവക്കുഴിയിൽ ഉയർക്കുമ്പോൾ അതിന്റെ സമീപത്ത് വന്ന് നിൽക്കുന്ന അവരവരുടെ ആത്മാവ് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ എനിക്ക് ഉള്ള ഒരു സന്തോഷം, കർത്താവ് വരുന്നതിന് മുമ്പ് ഞാനും മരിച്ചുപോയെങ്കിൽ എന്റെ അസ്ഥിയും മാംസമൊക്കെ അത് ശരീരമായി തീരുമ്പോൾ വല്ലവന്റെ ആത്മാവ് എന്റെ അകത്ത് കയറുമെന്ന് പേടിക്കണ്ട.
അങ്ങനെ ശരീരത്തോടുകൂടി
ദൈവമക്കൾ ഉയർക്കും.
ആമേൻ. ഇതിന് ഒന്നാം പുനരുത്ഥാനം
എന്ന് പറയാം. വെളിപ്പാട് 20:5
ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്.
അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല.
മരിച്ചവരിൽ ശേഷമുള്ളവർ
1000 കഴിയുള്ളൂ ജീവിക്കില്ല. അപ്പനെ അടയ്ക്കേണ്ട അടുത്ത് തന്നെ അമ്മയെ അടയ്ക്കണം. ഒരപ്പനേനും കരിയാൻ കള്ളു മരിച്ചെന്നും ചാരായം കുടിച്ചാ മരിച്ചത്.
ആ അമ്മച്ചേനും കരിയാ
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു
മരണം വരെയും
യേശുവിന്റെ സാക്ഷിയാണ്. അപ്പൊ അടയ്ക്കപ്പൻ രണ്ടുപേരെയും അടുത്തടുത്ത് എടുമല്ലോ അടക്കി.
എന്നാൽ ക്രിസ്തുവിൽ മരിച്ച അമ്മച്ചി ഗംഭീരനാഥം തുടങ്ങുമ്പോൾ
അടുത്ത് കിടക്കുന്ന അപ്പനോട് ഒരു അക്ഷരം മിണ്ടാതിരിക്കും.
പിന്നെ അപ്പൻ തന്നെ അവിടെ 1000 കൊല്ലം കൂടെ കിടക്കണം.
ആമേൻ. പൂർവ്വത വാസിന്തിരി
ആര് ഉയർക്കും?
മറുപടി 1 Thessalonians 4:17 ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തും.
ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ
അവൻ ക്രിസ്തുവിലാകണം.
ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കടന്നുപോയി, സകലം പുത്തനായി.
മനുഷ്യനെ പുത്തനാക്കുന്ന സ്ഥലമാണ്
യേശുവിന്റെ കാൽമുറി.
ആമേൻ. കാൽമുറിയെക്കുറിച്ച് ഒരു പണിപ്പുരയോട് ഉപമിക്കാം.
കൊല്ലപ്പണിക്കുന്ന ആയുധം ഉണ്ടാക്കാൻ ഇരുമ്പ് സാധനങ്ങൾ പണിപ്പുരയ്ക്ക് കൊണ്ടുവന്ന് തന്റെ ഇതപ്രകാരം അടിച്ചു രൂപപ്പെടുത്തിയെടുക്കുന്നത് പോലെ
ആമേൻ. പാപിയായി
ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ട് പിശാചിന്റെ സ്വരൂപത്തിലായിരിക്കുന്ന യവനെ
ദൈവരൂപത്തിലാക്കി തീർപ്പാൻ
ദൈവം സ്ഥാപിച്ച പണിപ്പുരയാണ് കാൽവരി. അവിടെ വരാം.
ഉൽപ്പത്തി 1:28 5 1:2
മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയിരുന്നു? ദൈവം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു.
കളിമണ്ണ് കൊണ്ട് എന്തിന്റെയെങ്കിലും രൂപം ഉണ്ടാക്കി ഉണങ്ങാൻ വെയിലത്ത് വെച്ചാൽ ഉണങ്ങുന്നതിന് മുമ്പ് ഒരു പക്ഷി അതിന് മീതെ കൂടെ കയറി ഇറങ്ങിപ്പോയാൽ നായയുടെ കാൽപ്പാടോടുകൂടി അത് ഉണങ്ങി കിട്ടുന്നത് പോലെ ആദമനെയും അവയെയും ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ചുപടിയാക്കി അവരാത്മീയ പ്രായപൂർത്തിയിൽ എത്തുന്നതിന് മുമ്പ്
പിശാചാകുന്ന നായയുടെ കാൽപ്പാടുകൾ അവരിൽ പതിച്ചു. പിശാചിന്റെ രൂപത്തിലായി ഇവരെ വീണ്ടും സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ദൈവരൂപത്തിൽ ഒരു സൃഷ്ടിപ്പ് നടക്കണം. അത് നടത്തുന്ന സ്ഥലമാണ് യേശുവിന്റെ കാൽവരി. എഫേസ്യരിലേഖനം രണ്ടാം അധ്യായം പത്താം അധ്യായവും നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യമൊക്കെ വായിച്ചാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ എന്ന് നാലിന്റെ 24 വായിക്കാൻ കഴിയും. പാപം ചെയ്ത് പിശാചിന്റെ രൂപത്തിലായി മനുഷ്യന് യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലേക്ക് അവൻ വിശ്വാസ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കരോമനയിൽ പതിച്ച് ദൈവരൂപത്തിൽ ആക്കിയിട്ടുണ്ട്. എഫേസ്യ രണ്ടിന്റെ 10 അറിയാമായിരിക്കാനുള്ളത് നാം തൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാണ് സഹിക്കും. ദൈവമക്കളാരാണ്? മതം മാറിയവരല്ല, വേദം ചേർന്നവരല്ല, സമുദായം മാറിയവരല്ല. അവന്റെ കൈപ്പണിയാൻ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ്യ! ആ അനുഭവം പ്രാപിക്കാത്തവരാരും സ്വർഗത്തിൽ പോക്ക് നടക്കില്ല. ദൈവത്തിന്റെ രൂപത്തിൽ അതിനെ തെളിയിക്കാൻ വേറൊരു വാക്യം ഞാൻ എടുക്കാറുണ്ട്. റോമരത്തി 29 അതിക്ക് കൂടെ വായിക്കാം. എളുപ്പം അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു.
അവന്റെ സ്വരൂപത്തോട്
അനുരൂപരാകുവാൻ വീണുപോയ മനുഷ്യനെ നിയമിച്ചു. അവരെ വിളിച്ചു, വിളി കേട്ടവരെ നീതീകരിച്ചു, പിന്നവരെ തേജസ്കരിച്ചു. എന്തിന്? ദൈവത്തിന്റെ രൂപത്തിലാക്കുവാൻ. അത് 2 കൊരിന്ത്യർ 3:18 ബന്ധപ്പെടാമെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വേലയും
ചെയ്യണം. തേജസ്സുള്ളതായിരുന്നെങ്കിൽ
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ
തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന മറുവാഴ്ച പറയാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്തിന്? നമ്മുടെ അകത്തെ മനുഷ്യൻ തേജസ്വതനാക്കണം, പിന്നെയും തേജസ്വതനാക്കണം. എന്തിന്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് കഴിഞ്ഞ ഒഴിവാക്കി നമ്മളെ അനുഭവിക്കാം. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ദൈവത്തിന്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം അവന് കാണും. അതിന് സാധാരണ ഉദാഹരണം പറഞ്ഞാൽ തെങ്ങിൻ തൈ നട്ട് വളവും ഇട്ട് വെള്ളവും കോരി വളർന്നു വരുമ്പോൾ അതിന് ചെവിട്ടിട്ടിരുന്ന് അപേക്ഷിക്കണ്ട, നീ തേങ്ങ തന്നെ കായ്ക്കണമെന്ന്. തെങ്ങാണെങ്കിൽ തേങ്ങ തന്നെ കായ്ക്കുന്നു. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളിൽ നിന്ന് ദൈവത്തിന്റെ സ്വഭാവം തന്നെ പുറപ്പെടണം. ഗ്ലോറി! ഇപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇങ്ങനെ തേജസ്കരിക്കപ്പെട്ടു എന്നാ കാരണം കാതിൽ മുഴങ്ങുമ്പോ ഈ ശരീരം ഉരിയണ്ട, സ്വർഗീയമായത് ഇതിന്റെ മീനെ ധരിക്കും. അങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്. ആ രൂപാന്തരപ്പെടുന്ന ശരീരം ആരുടെ ശരീരം പോലെ ഇരിക്കും? യേശുവിന്റെ ശരീരം പോലെ. അസ്ഥി കൊണ്ട് മാംസം, യേശുവിന്റെ ഉയർപ്പ് കല്ലറയിൽ വെക്കാതെ ശരീരം ദൈവത്തം കാണാതെ അഭിനയുന്നു. യേശു പാതാളത്തിൽ പർവീസയിലേക്ക് പോയിട്ട് വന്ന് ആ ശരീരത്തിലേക്ക് പ്രവേശിച്ച് പുറത്തു വന്നു. എന്നാൽ വിശുദ്ധന്മാരുടെ ശരീരം അങ്ങനെയല്ല, ദ്രവിച്ച് മണ്ണായി തീർന്നും അത് വീണ്ടും അത് ശരീരം ആയി തീരണം. അപ്പോൾ കിട്ടുന്ന നമ്മുടെ ശരീരം കൊണ്ട്, യേശുവിന്റെ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്തു, അതെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമക്കൾക്ക് ചെയ്യാൻ കഴിയും. ഗോ എന്നെ തൊട്ടു നോക്കുകയും എന്ന് പറഞ്ഞു. അത് ലൂക്കോസിൽ തൊട്ടു നോക്കിയില്ലെങ്കിലും മത്തായി 22:9 അവന്റെ കാൽ പിടിച്ചതായി വായിക്കാൻ കഴിയും. അതും പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ഇന്ന് വിളിക്കുന്ന യുവക്കൾ രൂപാന്തരപ്പെട്ട് വിശുദ്ധന്മാർ ഉയർത്തും സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഈ രൂപയ്ക്കാരെല്ലാം കണ്ടേച്ചായിരിക്കും നമ്മൾ പോകും, അല്ലെങ്കിൽ പത്തനാപുരത്തുകാരെ കണ്ടേച്ചായിരിക്കും നമ്മൾ പോകും. 7 കൊല്ലം കഴിയുമ്പോൾ സക്കരിയ 14:5-6 യഹോവയായ കർത്താവും നമ്മളും കൂടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ 7 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ പത്തനാപുരം കാര്യം കൊല്ലംകാരും കാര്യങ്ങളുടെ കാര്യം എല്ലാം മരിച്ചു പോകും. 3-1, 4-1 ഒക്കെ വെച്ചു. ബാക്കിയുള്ള ഒറിജിയനോടെ കച്ചവടം ചെയ്തും കൃഷി ചെയ്തും എന്നാലും ഈ വളർച്ചയും പള്ളിക്കുറിച്ച് പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ അവിടെ കാണും. ഈ സ്വർഗത്തിൽ പോയ ഇറങ്ങി വന്ന ഈ രൂപാന്തരപ്പെട്ടവരുടെ ശരീരമൊക്കെ കാണുമ്പോൾ നാട്ടുകാർക്ക് വല്ല ഡൗട്ടും തോന്നി. ഇത് റിയലാണോ മായയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കൊരു മറുപടി പറയണം. ഇത് മായയല്ല, ഇത് റിയലാണ്. നിനക്കുള്ള സാധിച്ചുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് പിടിച്ചു നോക്കേ. യോഹന്നാൻ 20:19-26 ഈ വാക്യങ്ങൾ വായിച്ചാൽ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കേ അവരുടെ നടുവിൽ വന്നു നിന്നു. അതേ ശരീരമായിരിക്കും നമ്മുടെ ഉയർത്തൻ ശരീരം. നമ്മൾ 1000 ആണ്ട് കർത്താവിനോടുകൂടി ഈ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ടെറസ് ബിൽഡിംഗ് പലതും വന്ന് അവിടെ കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിനകത്തോട് കേവലം തോന്നിയാൽ കോളിംഗ് ബിൽ അടിക്കണ്ട, വാതിൽ മുട്ടണ്ട. വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്തിറങ്ങാം. ഇവന്റെ വാതിൽ തുറക്കാതെ പുറത്തു പോരാ. ഇതൊക്കെയാണ് ദൈവമക്കളുടെ ഭാവി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലോകം എന്നേ എന്റെ അക്ഷരം ശ്രമിക്കാൻ വരുമായിരുന്നു. ആമേൻ. അതിനെക്കുറിച്ച് മഹാകവി സൈമൻ സാറിന് പാട്ട് പാടി. നാം ഇനി പോകണം, 1000 1000 കോടി വാനഗോളങ്ങളെ താണ്ടി. ഉയർത്തെഴുന്നേറ്റം രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ 1000 1000 കോളങ്ങൾക്കപ്പുറത്ത് നമുക്ക് പോകേണം. 1969 ജൂലൈ മാസത്തിൽ ആംസ്ട്രോങ്ങിനെയും വേറൊരാളിനെയും കൂടി അമേരിക്കൻ ഗവൺമെന്റ് റോക്കറ്റ് കയറ്റി ചന്ദ്രമണ്ഡലത്ത് ഇറങ്ങി. അതിന്റെ വേഗത 25,000 മൈലായി. അവരവിടെ ഇറങ്ങി വെള്ള നിറമുള്ള പാറക്കല്ല് പെരുക്കിക്കൊണ്ടുവന്ന് ന്യൂയോർക്കിൽ യു എൻ ഒ ഹോളിൽ ഒരു കണ്ണാടി കവറിനകത്ത് വെച്ചുള്ളൂ. ഞാൻ യു എൻ ഒ ഹോൾ കാണാൻ പോയപ്പോൾ എന്റെ വീടിന് ഇവിടുന്ന് 3 മൈൽ അകലെയുള്ള ഒരു മസോമാക്കാരനാണ് എന്റെ വാച്ചാണ്, എന്നെ കണ്ടിട്ടുള്ള. അതുകൊണ്ട് അവിടെ എവിടെയും ഞാൻ കൊണ്ട് കാണിക്കാമോ, അവിടുത്തെ അങ്ങോട്ട് കാണിച്ചു. ചന്ദ്രം കൊണ്ടുവന്ന പാറക്കല്ലിന് അനന്തരം അമേരിക്കയുടെ ഋഷിയുടെ താല്പര്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രകോളത്തിൽ ആളിനെ ഇറക്കണം, അത് എത്ര മൈൽ ദൂരമെന്ന് അവരെ ഗവേഷണം ചെയ്തപ്പോൾ 26,00,000,000 കോടി മൈൽ അകലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു ചന്ദ്രമണ്ഡലത്തിൽ ആളിനെ ഇറക്കിയതിന് 25,000 മൈൽ വേഗതയുള്ളതായിരിക്കുന്ന റോക്കറ്റ് മതിയായിരുന്നു. ഇനി 2,00,000 മൈൽ വേഗതയുള്ള റോക്കറ്റ് കയറ്റി ഇവരെ അയച്ചാൽ എത്ര നാൾ കൊണ്ട് എത്തും? അടുത്ത നക്ഷത്രത്തിൽ 14,000 വർഷം കഴിയും. അതുകൊണ്ട് 14,000 വർഷം വരെ ആരും ഈ റോക്കറ്റിനകത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ പരിപാടി ക്യാൻസൽ ചെയ്തു. എന്നാൽ നമ്മുടെ ഏറ്റവിന്റെ പരിപാടി ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല, വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പോലെ നിവർത്തിക്കാൻ പോകയാ. നമുക്ക് പോകേണ്ടത് 26,00,000 കോടി മൈൽ അകലെയുള്ള നക്ഷത്രമണ്ഡലത്തിനപ്പുറത്തല്ല, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രമണ്ഡലത്തിനപ്പുറത്ത് പോകണം. ശാസ്ത്രജ്ഞന്മാരതിന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രം 200 കോടി പ്രകാശവർഷം അകലെയാണ്. ആമേൻ. 200 കോടി പ്രകാശവർഷം അകലെയാണ് ഏറ്റവും ഉയരത്തിലുള്ള നക്ഷത്രം. അത് 2nd സ്വർഗമാണ് നക്ഷത്രമണ്ഡലം. നമുക്ക് പോകേണ്ടത് 3rd സ്വർഗത്തിലാണ്, സ്വർഗാദി സ്വർഗത്തിലാണ്. ഇനി എത്ര മൈൽ അകലം വരും? അത് 200 കോടി പ്രകാശവർഷം. എത്ര മൈൽ അകലമാണ് പ്രകാശത്തെ അളക്കാനുള്ള വഴി? 1 സെക്കൻഡിൽ 186,000 മൈൽ. അതിനെ 60 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 1 മിനിറ്റ് പ്രകാശദൂരം കിട്ടും. ഒന്നുകൂടെ 60 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 1 മണിക്കൂർ പ്രകാശദൂരം കിട്ടും. അതിനെ പിന്നെ 24 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 1 ദിവസത്തെ പ്രകാശദൂരം കിട്ടും. അതിനെ 365 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 1 വർഷത്തെ പ്രകാശദൂരം കിട്ടും. അതിനെ 200 കോടിയിട്ട് ഗുണിച്ചു നോക്കണം, അപ്പൊ എത്ര എന്ന് കിട്ടുമോ? അത്രയും മൈൽ വരെ നക്ഷത്രമണ്ഡലമാണ്. നമുക്കതിനപ്പുറത്താണ് പോകേണ്ടത്. രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ ഈ മിന്നലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആകാശത്ത് കൂടെ പറന്നു വരാതുന്ന മഹത്വ ശരീരം ദൈവമക്കൾ പ്രാപിപ്പാൻ പോകുകയാണേ. ഇതൊക്കെയാണ് രക്ഷിക്കപ്പെടുന്നവന്റെ ഭാവി എന്ന് അറിഞ്ഞെങ്കിൽ എന്നേ ലോകം രക്ഷിക്കപ്പെട്ടേന. ഈ അന്ത്യകാല സംഭവം കർത്താവിന്റെ വരവ് ഇതാണ് പ്രസംഗിക്കാൻ വിചാരിക്കുന്നത്. ആദ്യമായി ഈ ഗൾഫ് രാജ്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിലൊരു വാക്യം, അതിനെ അടിസ്ഥാനമാക്കി അല്പം ചില കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് പിന്നെ കയറാം. അത് രക്ഷാപ്രവചനം 21:13-14 വാക്യങ്ങളുണ്ട്. പേര് പറഞ്ഞാണ് പ്രവചിച്ചിരിക്കുന്നത്. അറബിദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം, വേദാന്തിയുടെ സ്വാർത്ഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാറ്റിൽ വ്യാപാർത്തി, ഹേമാദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്ന ഒരു വെള്ളം കൊണ്ട് ചെല്ലുവീൻ, ഓടിപ്പോകുന്നവരെ അമ്പവുമായി ചെന്നെതിരെത്തി, ഇവരെ സമ്പന്ന രാജ്യമാക്കിയത് അടുത്ത കാലത്താണ്. എന്തിനാണെന്നറിയാമോ? വളരെ തെറ്റി വഴി ഓടിപ്പോകുന്നവർക്ക് അപ്പം കൊണ്ട് കൊടുക്കണം, താഹിച്ചിരിക്കുന്ന വെള്ളവും കൊണ്ട് കൊടുക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് കാണാൻ ഇതെല്ലാം ഇങ്ങനെ വലുതായെന്നൊന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല. ഞാൻ 74 മസ്കറ്റിൽ ഇറങ്ങി. അതിന് 3 വർഷം മുമ്പ് വരെ മസ്കറ്റിൽ 3 ചാക്കേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അബൂഡാബി ഭരണമായിരുന്നു. കാറ് കിട്ടാൻ താമസിച്ച് എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കേ കടച്ചു. പിന്നെ പിറ്റേന്നാണ് ഞാൻ അബൂദാബി വന്നത്. ആമേൻ. ആ രാജാവിന് സ്വന്തം കറൻസി ഇല്ലായിരുന്നു, ഇന്ത്യയുടെ കറൻസി കടം വാങ്ങിച്ചാണ് ഉപയോഗിച്ചത്. 78 അവിടെ ഇറങ്ങി, കടലൊക്കെ നികത്തി, റോഡ് വെട്ടി, കാറ് വെള്ളം പോലും ഒഴുകാൻ തുടങ്ങി. 81 അവിടെ ഇറങ്ങി. ചില സഹോദരന്മാരെ കാത്ത് ഒരു ജംഗ്ഷൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ കഴുതകൾ ഇങ്ങനെ കൂട്ടമായി പാഞ്ഞു വരുന്നു. എന്റെ അടുക്കൽ നിന്ന് ഒരു പരിചയപ്പെടുത്തിയത്, ഈ നാട്ടുകാർ ട്രാൻസ്പോർട്ടാണ് ഈ വരുന്നത്, ഇപ്പം നാട്ടുകാർക്ക് വേണ്ട, എല്ലാവർക്കും കാറായി, അതുകൊണ്ട് കഴുതയൊക്കെ ഫ്രീ ആയി നടക്കുകയാണ്. ഇങ്ങനെ വളരെ വേഗം സമ്പന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 78 ദോഹയിൽ പ്രസംഗിക്കാനാണ്. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഒരു സഹോദരൻ ദോഹയൊക്കെ കൊണ്ട് കാണിക്കാൻ കാറുമായി പോയി. കള്ളത്തീരത്തെത്തി കാർ പാർക്ക് ചെയ്തേച്ച് മണലിന് മുകളിൽ കൂടെ നടന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത്, ചുരുക്കം ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ വിറകിന്റെ അഭാവം നിമിത്തം പൊള്ളുന്ന മണലിന്റെ മുകളിൽ വെച്ച് തിരിച്ചും മറിച്ചും ചുട്ട് പച്ചവെള്ളവും ഈത്തപ്പഴവും തിന്ന് ജീവിച്ചവരാണ് ഇന്ത്യക്കാർക്കൊക്കെ പ്രിയമമായ ശമ്പളം തരത്തൊക്കെ നേടിയത്. ആമേൻ. ഈ രാജ്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സമ്പന്ന രാജ്യമാകാൻ ഉള്ള കാരണമുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ജോലി കിട്ടണം, അതൊരു ഉദ്ദേശമായിരിക്കാം, എന്നാൽ പ്രധാന ഉദ്ദേശം അതല്ല. വാളിനെ പേടിച്ച്, കൊലത്തെ വിളിനെയും അമ്മിനെയും പേടിച്ച്, യുദ്ധത്തെ പേടിച്ച് ഓടിപ്പോകുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. വല്ലത് ഉള്ളവനോടെ കൊടുക്കാൻ പറയാൻ ദൈവത്തിനും ഒരു ചന്തമുള്ളത്. എന്നേ യാക്കോബിന്റെ മക്കൾ ഓടിപ്പോകേണ്ടി വരും. അവർ ഇന്ത്യയിൽ വരത്തില്ല, അമേരിക്കയിലും പോകില്ല. പിന്നെ എവിടെയായിരിക്കും? ഡാനിയൽ 11:41 അവർക്ക് വേണ്ടി 3 രാജ്യം ഒഴിച്ചിട്ടുണ്ട്. ഏദോമ്യരുടെയും മോവാബ്യരുടെയും അമ്മോനിയരുടെ നേട്ടം അവന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലാണ് യാക്കോവിന്റെ സന്തതിയിലേക്കും അന്നുകൊണ്ട് പാർപ്പിക്കും. ഓടിപ്പോകണമെന്ന് നമ്മുടെ യേശു തന്നെ പറഞ്ഞു. 24:15 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം
ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം ചെയ്തതുപോലെ ശൂന്യമാർക്ക് നമ്മളെ ചില വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിലിരിക്കുന്നവൻ വീട്ടിലുള്ളവർ എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങി പോകരുത്.
എവിടെ നിൽക്കുമ്പോൾ ഈ അറിവ് കിട്ടും, നന്നരെ ഓടിയേക്കണം. എവിടേക്കാണ്? ഏതോമിയുടെ നാട്ടിലെ അമ്മോന്റെ നാട്ടിൽ. ആമേൻ. ഇനിയും ഓടിപ്പോകേണ്ടി വരുന്നതിന് വെളിപ്പാട് 12:13 മുതൽ കീഴോട്ട് വായിച്ചാൽ നമുക്കതിന്റെ വിശദീകരണം ലഭിക്കും. അവിടെ ഇങ്ങനെയാണ്,
തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു മഹാസർപ്പം കണ്ടിട്ട്.
അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ ഞാൻ പറയാം. ഇപ്പോൾ സ്വർലോകത്തിലാണ് അവന്റെ താമസം, ഒരു സ്വർഗത്തിൽ. എന്നാൽ മീഖായൽ മഹാപീഡനത്തിന്റെ പകുതിയാകുമ്പം അവിടെ ഇറങ്ങി വന്ന് അവനെ അവിടെ നിന്ന് കുടികിറക്കും. പിന്നെ ഒരു പിച്ചാദ്യം അത് ആകാശത്തിൽ പാർക്കത്തില്ല. അവനെ തള്ളിയിട്ട വൈരാഗ്യം നിൽക്കുന്നത് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ നേരെയാണ്. അവളെയോ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞാലും വേദപുസ്തകം പഠിക്കാത്തവർക്ക് അത് മനസ്സിലായിരുന്നു വരാം. 12 ഒരു സ്ത്രീ നോവുകിട്ടി ഉടനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതാരാണെന്ന് യാക്കോവിന്റെ സ്വപ്നം നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാം. യാക്കോവും 12 മക്കളും ഒക്കെയാണ് അതിൽ കുറിക്കുന്നത്. എന്നാൽ നോവുകിട്ടിയത് എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് കണ്ട് സാക്ഷികൾ ഇറങ്ങി വരും. ദൈവസഭ പോയാൽ അനോക്കും ഏലിയാവുന്ന അഭിപ്രായമുണ്ട്, ഏലിയാവും മോശയുന്ന അഭിപ്രായമുണ്ട്. അവരുടെ പ്രസംഗം നിമിത്തം നോവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉണർവുണ്ടായി. അപ്പോൾ ഒരു കുട്ടി പുറത്തു വന്നാൽ 144,000 ഓരോ പത്രത്തിൽ നിന്ന് 12,000 ജനം വന്നു. ആൺകുട്ടി എടുക്കപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ നേരെ ഈ സാത്താൻ സർപ്പം ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ കഴുകന്റെ വലിയ ചിറക് കണ്ടു കിട്ടി. എന്നുവെച്ചാൽ അതിവേഗം ഓടാൻ ശക്തി കിട്ടിയെന്ന് കണക്കാക്കി. അവൾ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും അവരെ പോറ്റിടേണ്ടതാകുന്നു. അങ്ങനെ ഈ സ്ത്രീ അല്ലെങ്കിൽ യാക്കോബിന്റെ സന്തതി മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ സർപ്പം അവന്റെ വായിൽ നിന്ന് നദിയിലെ പെരുവെള്ളം പോലെ വെള്ളം ചാടിച്ചു. ആമേൻ. എന്നാൽ ഭൂമി അവൾക്ക് തുണ നിന്നു. ആ വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അന്തിക്രിസ്തുവിനെ അവന്റെ പട്ടാളത്തെ ഈ ഓടിപ്പോയതായ ജനത്തെ പിടിച്ചുകൊണ്ട് വരാൻ അയക്കുകയായിരുന്നു. എന്നാൽ പട്ടാളം അവരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഭൂമി വായി വളർന്ന് ഇവന്റെ പട്ടാളത്തെ വിരിഞ്ഞു. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നെ ഇവരെ പിടിക്കാൻ പട്ടാളത്തെ അയച്ചില്ല. അപ്പോൾ ഒരു കാലവും ഇരുകാലവും അരക്കാലവും അവളെ ദൈവത്തിന് പോറ്റേണം. അതിനാണ് ഈ കൽവരാജ്യത്തെ പെട്ടെന്ന് സമ്പന്ന രാജ്യമാക്കി മാറ്റിയിരിക്കുന്നത്. അതിനാൽ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, അന്തിക്രിസ്തുവിന്റെ ഭരണം അടുത്തുപോയി. അതിനാണ് ഈ രാജ്യങ്ങളെല്ലാം സമ്പന്നമാക്കിയിരിക്കുന്നത്. അമേൻ. ശൂന്യമാത്രം വേക്ഷത നിൽക്കാത്ത സ്ഥലത്ത് നിൽക്കും. അതിന് വാക്യങ്ങൾ വേണമെങ്കിൽ രണ്ട് ദിവസവും ഇനി രണ്ടാമത്തെയായി നാലാം വാക്യം വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ദൈവത്തിന്റെ ആലയത്തിൽ കഴിഞ്ഞിരിക്കും. ഞാനാണ് ദൈവമെന്ന് പറയും. സകല നാമത്തിന് മേലായി അവൻ നനത്താൻ ഉയർത്താൻ തുടങ്ങി. അപ്പോഴാണ് യാക്കോവിന്റെ സന്തതി മനസ്സിലാക്കുന്നത് ഇവൻ മശിഹയല്ല. ഈ അന്തിക്രിസ്തുവിന്റെ ആവിർഭാവം ആരെയും കൊല്ലുന്ന നിലയിലായിരിക്കത്തില്ല. അതാണ് വെളിപ്പാടാറിൽ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരുത്തം വരുന്നത് വളരെ സമാധാനത്തിന്റെയും സൗമ്യതയുടെയും നിലപാട് പുലർത്തിക്കൊണ്ടായിരിക്കും അവൻ ഭരണകൂടത്തിലേക്ക് കയറി വരുന്നത്. അതിന് വെളിച്ചത്തിലാണ് യാക്കോവിന്റെ സന്തതിയുമായി ഒരു ഉടമ്പടി ചെയ്ത് യെരുശലേം ദേവാലയം പണിയും. ആമേൻ. ദാനിയേൽ ഒൻപതാം അധ്യായം 24 വാക്യം മുതൽ കീഴോട്ട് വായിക്കുമ്പോൾ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 7-70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ആ ആഴ്ചവട്ടത്തിൽ ഒരു ഉടമ്പടി അവൻ ചെയ്യും. എന്നാൽ പകരുകയാകുമ്പോൾ ഉടമ്പടിയൊക്കെ ലംഘിക്കും. അപ്പൊ പിന്നെ വരികയും മരുഭൂമിയിലെ കോടും അവർക്ക് അപ്പം കൊടുക്കാനും വെള്ളം കൊടുക്കാനുമാണ് ഈ രാജ്യങ്ങളിലേതെയും സമ്പന്ന രാജ്യമാക്കിയിരിക്കുന്നത്. അപ്പ അങ്ങനെയെങ്കിൽ ആ അന്തിക്രിസ്തു വരണമെങ്കിൽ ദൈവമക്കൾ പോകണം. ദൈവമക്കൾ പോകാൻ ഒരുങ്ങിക്കൊള്ളണം. സമയമെടുത്തിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഇനിയും നമ്മുടെ യേശു എന്തിനാണ് വരുന്നത്? ഏതാണ്ട് 6 പോയിന്റ് പ്രസംഗിക്കണം. അത്രയും സമയമില്ല. ഇന്നലെ 1 പോയിന്റ് പ്രസംഗിച്ചു. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തണം. ഇപ്പോൾ നാം ദൈവക്കളാണ്. ഇന്നതാകുന്ന ഇതുവരെയും പ്രത്യക്ഷം ആയിട്ടില്ല. ഇനി അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ തന്നെ നാം കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശുവിനെ നമ്മളെ കൂടെ നിർത്തിയാൽ തിരിച്ചറിയാൻ ഒക്കാത്ത നിലയിലാകുമെന്നായി പറഞ്ഞതിനർത്ഥം അവന് ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോകും. തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചു കൊള്ളണം. നാം ആരെ പോലെ ആകുമെന്ന് ചോദിച്ചാൽ മാലാഖയെ പോലെ ആകുമെന്നല്ല, നമ്മുടെ കർത്താവായിരുന്നു അവന്റെ തനി രൂപത്തിൽ ഇതുവരെ ഒരിത്തരം കണ്ടിട്ടില്ല. തകശ്ശുകൾ കൊണ്ട് മറച്ച് അല്ലെങ്കിൽ തന്റെ ദേഹമാകുന്ന തകശ്ശുകൾ കൊണ്ട് മറച്ച് മഹത്വം ആർക്കും കാണാൻ കഴിയാത്ത നിലയിലാണ് നമ്മുടെ യേശു ഈ ഭൂമിയിൽ സഞ്ചരിച്ചത്. എന്നാൽ ഇനി പ്രത്യക്ഷപ്പെടുന്ന അങ്ങനെയല്ല. സ്വർഗത്തിലുള്ള തന്റെ തനിരൂപത്തിൽ ആ തേജസ്സോടെ ആ പ്രകാശത്തോടെ വെളിപ്പെടുമ്പോൾ ദൈവമക്കൾ അവരെ കാണും, അവനോട് സദൃശന്മാരായി തീരും. ഓ ദൈവമക്കളുടെ ഭാവി ആ നിലയിലാകാൻ പോകുകയാണ്. സ്തോത്രം. അപ്പോ യേശു എന്തിനു വരുന്നു? ഒരു കാര്യം, യേശു ഇരിക്കുന്നിടത്ത് നമ്മെ കുറെ ഇരുത്തണം. അവൻ അതിന്റെ വാക്യത്തിലത് യോഹന്നാൻ 14:3, യോഹന്നാൻ 17:24, വെളിപ്പാട് 3:21. വെളിപ്പാട് 3:21 പറയുമ്പോൾ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തണം. മറ്റേത് രണ്ടിടത്തും എന്റെ കൂടെ ഇരുത്തണം എന്ന വെളിപ്പാടിൽ പറയുന്നത് വേണമെങ്കിൽ വായിച്ചേക്കാം. ഈ വാക്യം പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരാശയം വെളിപ്പെടുത്താം. ആരെ സേവിച്ചാൽ സമത്വം കിട്ടും? ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ സേവിച്ചാലും സമത്വം കിട്ടത്തില്ല. അവർ പഞ്ച നക്ഷത്ര ഹോട്ടലിൽ പാർക്കുമ്പോൾ പാർട്ടി പ്രവർത്തകൻ സാധാരണ ഹോട്ടൽ. അവൻ സേവിച്ച കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകും, ഇയാൾ വസയിലങ്ങ് വരണം. സമത്വം ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ യേശുവിനെ സേവിയിലെ ആമേൻ. ദേവാലയങ്ങൾ യേശുവിന്റെ കൂടെ സിംഹാസനത്തിരിക്കും. ഇവിടെ ചുമട്ടുതൊഴിലാളിയായി നടന്ന പാവപ്പെട്ടവനും ജയാളിയായി തീർന്ന ഇരിക്കാൻ പോകുന്ന എന്റെ യേശുവിന്റെ കൂടെ സിംഹാസനത്തിലിരിക്കാം. അടുത്ത് പ്രതിഫലം തരുവാൻ മത്തായി 16:27 വാക്യം വായിച്ചാൽ ഇവിടെ കാണാൻ കഴിയും. ഞാൻ എന്റെ പിതാവിന്റെ മഹത്വത്തിൽ
മനുഷ്യപുത്രന്റെ പിതാവിന്റെ മഹത്വത്തിൽ ഗതകൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും.
യേശു എന്തിനാ വരുന്നത്? തന്റെ മക്കൾക്ക് പ്രതിഫലം കൊടുക്കുവാൻ. അത് എത്രത്തോളം? പ്രവർത്തിക്ക് തക്കതിന് വണ്ണം. എന്റെ കൂടെ തിരക്കാവുന്ന വാക്യമാണ് വെളിപ്പാട് 22:12, യെശയ്യാവ് 40:10, 62:11. യെശയ്യാവ് 40:10 വായിച്ചാൽ നമ്മുടെ യഹോവ ബലശാലിയായി വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൈ കൂലി, മറ്റേ കയ്യിൽ പ്രതിഫലം. ആരും ദൈവത്തെ വെറുതെ സേവിക്കേണ്ടി വരത്തില്ല. ദൈവത്തെ ഈ 20-ാം നൂറ്റാണ്ടിൽ അസ്തവഗതിക്ക് ശേഷം ഈ 21-ാം നൂറ്റാണ്ടിലേക്കും ഒക്കെ വന്നിരിക്കുന്ന ഈ കാലത്ത് പാർക്കുന്ന ദൈവമക്കൾക്കറിയാൻ വയ്യാത്ത അനേക ഹിസ്റ്ററി അതിനു മുൻപുള്ള 19-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിലുണ്ട്. ഇന്ന് പെന്തിക്കോസ്തിൽപ്പെട്ടവരും വൻകിട പണക്കാരുണ്ട്, വൻകിട ബംഗ്ലാവിന്റെ ഉടമസ്ഥന്മാരുണ്ട്, 4-5 കാറുള്ളവരുണ്ട്, പല നിലയിൽ ഉന്നതന്മാരുണ്ട്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ ചരിത്രം പഠിച്ചു നോക്കണം, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രധാനമായും 312 വരെയും ഒരുത്തൻ ക്രിസ്ത്യാനിയായാൽ അവൻ സർക്കാരിന്റെ ഒരു പരസ്യം വായിച്ചേച്ച് വേണം ക്രിസ്ത്യാനിയാകാൻ. എന്തോ പരസ്യം? നീ ക്രിസ്ത്യാനിയായാൽ നിന്റെ മരണം വരെയും സർക്കാരിന്റെ സഹായം നിനക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് എവിടെ വെച്ചും തല്ലിക്കൊല്ലാം, വീടുകൾ പിടിച്ചെടുക്കാം. അപ്പൊ പിന്നെ ദൈവങ്ങൾ എന്ത് ചെയ്തു? സർക്കാരിന്റെ സഹായം ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് തീരുമാനിച്ചു. ഭൂമിയുടെ നിരത്തിൽ കൂടെ പോയാൽ വഴിയിൽ വെച്ച് തല്ലിക്കൊന്ന് വരാം. അപ്പൊ പിന്നെ ഇവരെന്ത് ചെയ്തു? ഭൂമി വേണ്ടെന്ന് വെച്ചു, ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ മരത്തിന് പോലും കിട്ടത്തില്ല. പിന്നെ അവരെങ്ങനെ ജീവിച്ചു? ആരും കാണാത്ത വഴി കൂടെ ഭൂമിയുടെ മോളി വന്ന് ഈ നാട്ടുകാർക്ക് പണിയെടുത്ത് കൊടുത്ത് കിട്ടുന്ന പൈസയും മേടിച്ചുകൊണ്ട് ആരും കാണാത്ത വഴിയിൽ കൂടെ ഭൂഗർഭത്തിൽ ഇറങ്ങിപ്പോയി. അല്പം ഭക്ഷണം മേടിച്ചത് പോകും. അമ്മയും അപ്പനും മക്കളും കൂടി അതിന്മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു, എടുത്ത് കഴിച്ചു, അവിടെ കിടന്ന് മരിച്ചു. ഏഴ് തലമുറയാണ് ഭൂഗർഭത്തിൽ അടക്കിയിരിക്കുന്നത്. ക്രിസ്ത്യാനിക്ക് അനുകൂലമായ ഗവൺമെന്റ് വന്നു കോണിസ്റ്റാന്റിൻ ചക്രവർത്തി മുതൽ. അപ്പോൾ ഈ ഭൂഗർഭത്തിൽ പോയി മരിച്ച് അടക്കപ്പെട്ടവരുടെ നമ്പർ എടുക്കാൻ കൽപ്പിച്ചു. അടയ്ക്ക സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് നാട്ടുമായിരുന്നു. അതെണ്ണി എത്ര പേരെ അവിടെ അടക്കിയിരിക്കുന്ന അറിയാമോ? 40 ലക്ഷം ദൈവമക്കളെ അടക്കിയിരിക്കുന്ന ശവക്കോട്ട ഈ ഭൂഗർഭത്തിനകത്താണ്. അവർ കർത്താവിനെ സേവിച്ചുകൊണ്ട് പ്രതിഫലമൊന്നും ഈ ആഴ്ചയിൽ പ്രാപിച്ചവരല്ല. അവർക്ക് പാട്ടുപാടി സ്തോത്രങ്ങൾ കേൾക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇരിക്കാം. 1 തെസ്സലോനിക്കർ 1:10 പകുതിക്ക് ശേഷമുള്ള വാക്യം വായിച്ചുകൊണ്ട് പ്രസംഗം തുടരാം. മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ പുത്രനം. അവിടെ മുതൽ വേണേ വായിക്കണം ഉണ്ടോ? 1 തെസ്സലോനിക്കർ 1:9 പകുതിക്ക് ശേഷം
ഞങ്ങൾക്കും നിങ്ങളുടെ അടുക്കൽ
അത് വേണ്ടല്ലോ ഞാൻ പറഞ്ഞത്.
മരിച്ചവരുടെ യത്നിച്ചതല്ലേ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും.
ആമേൻ.
നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട്
എന്തിനു വേണ്ടി ക്രിസ്ത്യാനിയായി മറുപടി വരുവാനുള്ള കോപത്തിൽ നിന്നും വിടുവിക്കുവാൻ വരുന്ന കർത്താവാകുന്ന യേശുവിന്റെ വരവ് കാത്തിരിക്കാൻ ആ ഒരു ക്രിസ്ത്യാനിയായി. ആ വാക്യത്തിന്റെ ആശയം മഹോപദ്രവത്തിൽ കൂടി സഭ പോകത്തില്ല എന്ന വരുവാനുള്ള കോപം അത് മഹോപദ്രവമാണ്. എന്നാൽ ഞാൻ 51 പഠിപ്പിക്കാൻ കയറിയിട്ടും 91 മുതലാണ് പിള്ളാരി ചോദിക്കാൻ തുടങ്ങിയത്, സാറേ സഭ മഹോപദ്രവത്തിൽ കൂടെ പോകുമോ? അതുവരെ ആരും ചോദിച്ചിരുന്നില്ല. കാരണം 90 കഴിഞ്ഞപ്പോഴത്തേക്ക് സഭ മഹോദരത്തിൽ കൂടെ പോകുമെന്ന് എഴുതിയ പുസ്തകവും പഠിപ്പിക്കുന്ന ആളുകളും എഴുന്നേക്കാൻ തുടങ്ങി. എന്റെ മറുപടി സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ല. പിന്നെ എന്തിനാ അവരങ്ങനെ എഴുതിയത്? യേശുവിന്റെ മേഘപ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടുമെന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു യേശു തന്റെയും തന്റെ ആളുകളുടെ ആശ്വാസത്തിന് വേണ്ടി എഴുതിയ പുസ്തകമാണ് റോമാലേഖനം 11:25-26 അപ്പോസ്തലപ്രവൃത്തി 15:14-15 ഈ വാക്യങ്ങൾ കൊണ്ട് സഭ മഹോദരത്തിൽ കൂടെ പോകത്തിൽ നിന്ന് വേഗത്തിൽ തെളിയിക്കാൻ കഴിയും.
സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരും നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോഴും ഇസ്രയേൽ അംശമായി കാരുണ്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും
രക്ഷിക്കപ്പെടും. കാഠിന്യം ഭവിച്ചിരിക്കുന്ന കാലമാണ് ഈ കൃപായുഗം. ഇതുവരെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത് വരെ. ആമേൻ. സഭയെ ദേവാലയത്തോട് ഉപമിച്ച് എഫേസ്യരിലെ 20-22 ഉള്ള വാക്യം എഴുതിയിട്ടുണ്ട്. ക്രിസ്തു വെച്ച് തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളും ദൈവത്തിന്റെ നിവാസമാകരുത്. പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത് പണിത് വരുന്നു. ഒരാലയം പണിയാൻ ഒരാൾ തുടങ്ങിയാണ് എന്നും പണിതുകൊണ്ടിരിക്കുകയില്ല. അതിനെ മുകളിലത്തെ മൂലക്കല്ല് എപ്പോൾ പിടിച്ചു വെക്കുമോ പണി നിർത്തും. സഭയാ ആലയത്തോടി എത്ര കല്ലൂടെ ചേരണമെന്ന് എന്റെ കർത്താവിനറിയാം. ഒടുവിലത്തെ കല്ല് ഇന്ന് രാത്രി ചേരുന്നെങ്കിൽ ഇന്ന് രാത്രി പണി നിർത്താൻ പോവുകയാണ്. പിന്നെ ആരോട് ഇടപെടും? യാക്കോവിന്റെ വീണ് പോയ കൂടാരം പണിഞ്ഞു നിർത്താൻ. അപ്പോസ്തലപ്രവൃത്തി 15:14 ദൈവം തന്റെ നാമത്തിനായി കടാക്ഷിച്ചു. ആമേൻ. അതിന്
അനന്തരം
ഞാൻ ദാവീദിന്റെ വീണ് പോയ കൂടാരം പണിത് നിവർത്താൻ അങ്ങോട്ട് പോകും. ജാതിയിൽ നിന്ന് ഒരു ജനത്തെ, അതാണ് ക്രിസ്തുവിന്റെ സഭ, അതാണ് ക്രിസ്തുവിന്റെ മണവാടി.
ഒറ്റ ജനം
അതെടുത്തു കഴിഞ്ഞാൽ ദൈവം മറ്റവരെ ഉയർത്താൻ പോവുകയാണ്. ഇനിയും വരുവാനുള്ള കോപം വെളിപ്പാട് 6:17 അറിയാവും. അതും കൂടാതെ എസ്ഇആർ 13:9-10 കൂടെ ഒന്ന് കയറിപ്പോണം. വെളിപ്പാട് 6:17
അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു.
ഒരു ചോദ്യമാണ്, അവരുടെ മഹാകോപ ദിവസം വന്ന് ആർക്ക് നിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ കോപദിവസം വന്നാൽ ഒരുത്തിനും നിൽക്കാൻ കഴിയത്തില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനാണ് ഈ കോപദിവസം വരുന്നത്? എസ്ഇആർ 13:9-10 ദേശത്തെ ശൂന്യമാക്കുവാനും പാവികളെ അതിൽ നിന്ന് മുടിച്ചു കളയാനും യഹോവയുടെ ദിവസം
ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു.
യഹോവയുടെ കോപദിവസം വരുന്നു, അത് അതികോപത്തോടെ വരും. രണ്ട് കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. ദൈവസഭ ഇവിടെ നിന്ന് പോയാൽ എന്ത് സംഭവിക്കും? അതാണ് ഞാൻ പ്രസംഗിക്കുന്ന വിഷയം. എന്ത് സംഭവിക്കും? ഒന്ന്, ഈ ഭൂമിയെ ശൂന്യമാക്കും. അതിനെന്ത് ചെയ്യും? ഇന്ന് ദൈവസഭ ഇവിടുന്ന് പോയാൽ 3.5 കൂടെ പണി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന 3.5 5 ഭൂകമ്പം ഇവിടെ ഉണ്ടാകാൻ പോവുക. അതുകൊണ്ടാണ് ആർക്ക് നിൽക്കാൻ കഴിയും? വാക്യത്തിൽ വെളിപ്പാട് 6:12-8:5-11-13-19-19-17 എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് 16:18 എന്ന് വായിച്ചാൽ ഒരു കാര്യം ഞാൻ വിശദീകരിക്കാം.
മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല.
ആമേൻ. ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പം ദൈവസഭ ഇവിടെ നിന്ന് പോയ ശേഷം ഇവിടെ ഉണ്ടാകാൻ പോവുക. ഏറെക്കുറിപ്പേനും മറ്റേ വാക്യങ്ങൾ എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ 6:12, 8:5, 11:13, 11:19, 16:17, 18 അതിൽ 16:18 വായിച്ചതൊരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം അതിലേറ്റവും വലിയൊരു ഭൂകമ്പം ഇതാ അയക്കാൻ പോവുകയാണ്. ആമേൻ. ഇതിലുണ്ടായ ഭൂകമ്പത്തിൽ ഏറ്റവും വലുത് എന്നാണ് ഞാൻ പേപ്പറിൽ നിന്ന് വായിച്ചത് ഉദ്ധരിക്കാം. 7/1556 ചൈനയിൽ ഉണ്ടായ ഭൂകമ്പമാണ് മനുഷ്യചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂകമ്പം. മരിച്ചവരുടെ എണ്ണം 700,000. മനസ്സിലായോ? ഇത് ഞാൻ തെളിവുണ്ടായതുകൊണ്ടാണ് പറയുന്നത്. 1993 October 1st or 2nd മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ഭൂകമ്പം ഉണ്ടായത് അതിന്റെ പിറ്റേന്നത്തെ മനോരമ പേപ്പറിൽ ഈ കണക്ക് ഭംഗിയായിട്ട് എഴുതിയിരുന്നു. ഞാൻ വായിച്ചു, ഒരു ഡയറി കുറിച്ചു, അതാണ് ഉദ്ധരിച്ചത്. എന്നാൽ ദൈവസഭ പോയാൽ യേശുവിന്റെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് മുമ്പേ 7-ാമത്തെ ക്രോധകളെ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പം ഇതുവരെ ഉണ്ടായിട്ടുള്ള 7 ഭൂകമ്പത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമായിരിക്കും. അതിന്റെ പ്രത്യേകതകൾ പ്രത്യാഘാതങ്ങൾ അതിന്റെ താഴെയുണ്ട്. രണ്ട് കാര്യം. ഒന്ന്, ദ്വീപുകൾ പിന്നുണ്ടായിരിക്കത്തേയില്ല. അങ്ങനെയാണെങ്കിൽ സിലോൺ പിന്നെ കാണത്തേയില്ല. അങ്ങനെ എത്രയെല്ലാം ദ്വീപ്, ഈ രാജ്യങ്ങളിൽ ദ്വീപുണ്ടെങ്കിൽ പിന്നെ കാണത്തില്ല. ആമേൻ. പിന്നെ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പോയിന്റും അതിനനുസരിച്ചിട്ടുണ്ട്. മലകളും കാണാൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ 19 പത്തനാപുരം കൊടുത്തുപ്പുഴ ചെമ്മല ആരെയോ അതൊന്നും പിന്നെ കാണേണ്ടി വരത്തില്ല. പ്രേക്ഷതോ, ഈ ഗൾഫിലും ദ്വീപുണ്ടെങ്കിൽ അതോടെ തീരും. എനിക്കൊരിക്കൽ കുവൈത്തിലേക്ക് പോകാനായിരുന്നു ബഹ്റിനും. 30 മൈൽ ദൂരമുള്ളൂ. കടലുണ്ടായതുകൊണ്ട് പ്ലെയിനിനാ പോയി. ബഹ്റിന് കൊറ്റാറിൽ പോകണമായിരുന്നു. ദൂരം വരുന്നില്ലെങ്കിലും കടലുള്ളതുകൊണ്ട് പ്ലെയിനിനാ പോയത്. അതുകൊണ്ട് ദൈവസഭ പോയോ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. എന്നാൽ ദൈവമക്കൾക്ക് അത് ബാധകമല്ല. കാരണം നമ്മൾ ആരും അന്നുകൂടെ ഉണ്ടായിരിക്കത്തില്ല. ഓ, ദൈവം തന്റെ സഭയോട് നിന്ന് മാറ്റി ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. Esther 26:20 എന്റെ ദൈവമേ, വന്ന് നിന്റെ അറയിൽ കിടന്ന് ക്രോധം കടന്നു പോകുവോളും വാതിലടച്ചിരിക്കുക. എരികി ദേശനിവാസികളെ അവരുടെ അകർത്തി നിമിത്തം ഒന്ന് സന്ദർശിക്കാൻ ഇറങ്ങി വരണം. എന്നെ വരേണ്ടതാണ്. എന്നാൽ എന്താ താമസിക്കുന്നത്? യേശുവിന്റെ ചങ്ങിലെ ചോരയാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇവിടുന്ന് മാറ്റാതെ ദൈവത്തിന് ഈ നാട്ടുകാരെ ഒന്ന് സന്ദർശിക്കാൻ വരാൻ കഴിയത്തില്ല. ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഈ രാത്രി വിളിച്ചവരെ രക്ഷപ്പെട്ടുകൊണ്ടു. ഓ, ഇനി പാപികളെ ഇങ്ങനെ മുടിക്കും. യവന്മാരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ദൈവത്തിന് പരിപാടിയില്ല. ഇവരെ മുടിക്കാൻ തുടങ്ങുക. എങ്ങനെയായിരിക്കും? Esther 6:7-8 മുദ്ര പൊട്ടിച്ചു.
4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതുമേലിരിക്കുന്നവന് മരണമെന്ന് പേർ.
അവിടെ നിന്ന് നിർത്തിയതിന്റെ അർത്ഥം ഞാൻ ഒന്ന് പറയാം. ബൈബിളിൽ മരണവും പാതാളവും കൂടെ ഒരുമിച്ചൊരു സവാരിക്കിറങ്ങാൻ പോവുകയാണ്. എപ്പോൾ ദൈവസഭ പോയി കഴിഞ്ഞാൽ, ചില നാളുകൾക്കൂടെ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പാതാളം മരണത്തോട് പറയുന്നത്, മരണമേ നീ എത്ര പേരെ കൊന്നാലും സ്വീകരിക്കാൻ ഞാൻ പുറകെ വന്നോളാം. കൊല്ലാവുന്നിടത്തുള്ളൂ കൊന്നോട്ടെ. 4:1 4 വാക്കിയാൽ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നെല്ലാം. വാ, അതിനായി യുദ്ധം. 2, ക്ഷാമം. 3, മഹാവ്യാധി. 4, വന്യമൃഗ സംഹാരം. കേരളത്തിൽ ഫോറസ്റ്റ് കയറി ഒരു മൃഗത്തെയും വെടിവെക്കാൻ പാടില്ല. വന്യമൃഗ സംഹാര പദ്ധതി പാസാക്കിയിരിക്കുക.
അസംബ്ലിയിൽ ആരോ അങ്ങനെ പ്രമേയം അവതരിപ്പിച്ചു, വോട്ടിനിട്ടും പാസ്സായി. എന്തിനാ സർക്കാരെ ഈ വന്യമൃഗ സംരക്ഷണ പദ്ധതി പാസ്സാക്കിയത്?
അവർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നുകൂടി ദൈവത്തിന് ഈ വന്യമൃഗത്തിന്റെ എണ്ണം പെരുകാൻ ആവശ്യമുണ്ട്. കാരണം യേശുവിനെ വേണ്ടാത്തവനെ കടിച്ചുകീറണം, അതിനാണ് ഈ മൃഗങ്ങളെ വാസിപ്പിക്കുന്നത്. അതിലൂടെ ചേർക്കണം എസക്കേൽ 14:21, ഇരമ്യ 15:3. ദൈവത്തിന്റെ ആയുധ ഫലയിൽ നാലായുധം സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, പ്രയോഗിക്കാൻ പോകുന്നു.
പറിച്ചു കീറുവാൻ നായ്ക്കളും, തിന്നുകൊടുക്കാൻ ആകാശത്തിലെ പക്ഷികളും, കാട്ടിലെ മൃഗങ്ങളും, ഇങ്ങനെ നാല് വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കുന്നു. യഹോവയുടെ അരുളപ്പാട്.
ദൈവം പറയുന്നു, കൊന്നുകളയാൻ വാളും, കടിച്ചു കീറാൻ നായ്ക്കളെയും, തിന്നുമുടിക്കാൻ പക്ഷികളെയും, പിന്നെ മൃഗങ്ങളെയും. നാട്ടിലൊക്കെ അൽശേഷം പട്ടി വളർത്താത്ത ആളുകൾ വളരെ കുറവാണ്. പിള്ളേർക്ക് ചാപ്പാട് കൊടുക്കാൻ ഇല്ലെങ്കിലും പട്ടിക്ക് ചാപ്പാട് കൊടുക്കാൻ പട്ടിയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? നാലാമതിന് വർദ്ധിക്കുമ്പോൾ അമ്മച്ചയെ കടിച്ചിങ്ങറാം, ഇറക്കിയും കൊണ്ടില്ല, പഠിച്ച കീറും. അടുത്ത മോളി എന്നാ മോളെയും കടിച്ചിക്കും, അപ്പൻ ചെന്നാ അപ്പനെയും കടിച്ചിക്കും. എന്നാ വിശുദ്ധന്മാരെ കടിച്ചിക്കാൻ അവരെ ഇവിടെ എങ്കിലും കിട്ടത്തില്ല. നമ്മൾ സ്വകാര്യ സ്വർഗത്തിലായിരിക്കുന്നു.
അവയാൽ ഈ ഭക്തിനെ കടിച്ചു കയറാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും
യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ ഒരുങ്ങിക്കൊള്ളയണം. ഇനി എസ്കേൽ പറയാം, അത് ഇതുപോലെ തന്നെ 4000 14:21. മനുഷ്യപുത്ര,
യഹോവയായ കർത്താവ് ചെയ്യുന്നു, ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും ജയിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ?
നാലായിരം
ദൈവത്തിന്റെ ആയുധപ്പരയിൽ സംഭരിച്ചിരിക്കുന്നു. ദൈവജനത്തെ സ്വർഗത്തിലേക്ക് മാറ്റിയിട്ടത് ഇത് നാലും കൂടെ പ്രയോഗിക്കാൻ പോകുകയാണ്.
ഇനിയും മനുഷ്യൻ പട്ടിണിയിരുന്ന് മതിക്കത്തക്ക ക്ഷാമം എങ്ങനെ ഉണ്ടാകും?
അവിടെ ക്ഷാമത്താൽ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത്
ഇവിടെ തീരുമാനമായിരിക്കും.
വെളിപ്പാടത്തിന്റെ 7:1 ദൂതൻ ഊതി, അപ്പോൾ രക്തം കവർന്ന ഈ മഴ പെയ്തു. കേരളത്തിൽ ഇതിന്റെ മുന്നോടിയാണ് ചുവന്ന മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ പൊന്നൂരിനടുത്തും കയറി പെയ്തു. ഇതൊക്കെ പെയ്ത് പേപ്പർ വാർത്ത കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മഴ പെയ്യാൻ പോകുന്നു.
അതിന്റെ മുന്നറിയിപ്പാണിത്.
അത് തന്നെയല്ല, കേരളത്തിൽ നിങ്ങളിവിടാന്നോ അറിയത്തില്ല തോന്നുന്നു, കിണർ താഴുന്നു.
എന്താ കിണർ താഴുന്നത്? കൃഷിയായിരുന്നാലും 14 വായിച്ചാൽ എളുപ്പം കിട്ടുന്നു.
ഭൂമി കിറുകിറ കീറുന്നു, കിടകിട കിടുങ്ങുന്നു, കാവൽമാറം പോലെ ആറുന്നു,
മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി കിറുകിറ കീറിയാൽ
ഏത് കിണറാ താഴാത്തത്? ഇതെല്ലാം ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഇരിക്കുകയാണ്.
ഇവിടെ
ഈ മഴ പെയ്തെന്തോ സംഭവിച്ചു. വെളിപ്പാട് 8:7,
1 ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമി മേൽ തെറിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി, വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി.
1 ഭൂതം ഭൂതമോ
ഈ മഴ പെയ്യും. മൂന്നിലൊന്ന് വേഗം സസ്യാദികൾ, വൃക്ഷങ്ങൾ, പച്ചപ്പുല്ല്. അതിനാൽ ഇവിടുത്തെ ആളുകൾ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇന്ത്യയിൽ നിന്നൊക്കെ അരിയെ വന്നെങ്കിലല്ലാതെ ഇവിടെ താമസിക്കുന്നതിനും വല്ലതും അരി മേടിച്ച് വേവിച്ച് തിന്നത്തുള്ളൂ.
തീമണമില്ല.
അതിന് യേശുവിനെ വേണ്ടാത്തവൻ പട്ടിണി കിടന്ന് ചാകത്തക്ക ഒരു സാഹചര്യം ഇവിടെ വരാൻ പോകുകയാണ്. അപ്പൊ ചോദിക്കും, സ്വർഗത്തിൽ പോയിരുന്നോ കഴിഞ്ഞു? മത്തായി 8:11,
ലൂക്കോസ് 13:29,
മത്തായി പറയുമ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ ബന്ധിക്കും. എന്നാൽ ലൂക്കോസ് അങ്ങനെയല്ല പറയുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വരും.
സ്വർഗത്തിൽ പോയ ദൈവമക്കൾ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ ബന്ധിച്ചിരിക്കുമ്പോ യേശു എന്താ
അവനോട് പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. അങ്ങനെ വരാതിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ ഒരുങ്ങുക.
അതിനായി
ഇല്ലെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വരും. ഇനിയും രണ്ടാമത്തെ കാരണം ദൂതനൂതി എട്ടാമധ്യായം ഏതാണ്ട് എട്ടാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ
രണ്ടാമത്തെ ദൂതനൂതി അപ്പോൾ തീരത്തുന്ന വന്മല വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലത് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണമുള്ള സൃഷ്ടികളിൽ മൂന്നിലത് എത്തുപോയി.
അവിടെ മൂന്നിലൊന്ന് എത്തുള്ളൂ. പിന്നെ പതിനാറിലേക്ക് പോകണം. രണ്ടാമത്തെ ക്രോധകലശം നദികളിലും നീരറുകളിലും ഒഴിച്ചു. അപ്പോൾ മരിച്ചവന്റെ രക്തം പോലെയായി സമുദ്രത്തിലെ വെള്ളം. അപ്പൊ എന്തുമാത്രം ജീവിക്കത്ത് വായിച്ചു നോക്കണം.
ഒന്നാമത്തവൻ പോയി,
അത് വേണ്ട രണ്ടാമത്തെ
രണ്ടാമത്തവന്റെ കടലിൽ സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി സമുദ്രത്തിലെ ജീവജന്തുക്കെ ചത്തുപോയി.
മീനില്ലാതെ ചാപ്പാട് കഴിക്കുന്നവന്റെ അവസ്ഥ അന്ന് ഒന്ന് നോക്കണം. ഞങ്ങളുടെ വീട്ടിന്റെ മിറ്റത്ത് നേരെ വെളുക്കുമ്പോൾ ജീപ്പിൽ മീനേ, പിന്നെ മോട്ടോർ സൈക്കിള്, പിന്നെ തലച്ചമുട്ട്, അങ്ങനെ എല്ലാ സ്ഥലത്തും മീനെത്തും. എന്നാൽ രണ്ടാമത്തെ ക്രോധകലശം സമുദ്രത്തിൽ ഒഴിക്കുന്നതിന്റെ ഭിത്തിയെന്ന് മുതൽ ഒരുത്തനും മീൻ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കും, പണമുണ്ടായാലും നല്ല മീനുമൊക്കെ മേടിച്ച് ചാപ്പാട് കഴിക്കണമെങ്കിൽ ദൈവമക്കൾ ഇവിടെ കിടക്കുന്ന കാലം വരെ ഇങ്ങനെ പൊക്കത്തുള്ളു. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിലം വിതയ്ക്കുന്നവൻ വളമിടുന്നത് അവിടുത്തെ വിത്തിന് വേണ്ടിയാണ്. എന്നാൽ കള അതിന്റെ വളമെടുത്ത് വിത്തിനേക്കാൾ അരമുഴ ഉയരത്തിൽ കയറി വരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ നന്മയൊക്കെ വാസ്തവത്തിൽ ദൈവം തന്റെ ജനത്തെ ഉദ്ദേശിച്ചാണ് അറിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് അവരേക്കാൾ അരമുഴ കൂടെ പൊങ്ങിയിരിക്കുക. ദൈവജനം പോയി കഴിയുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ദൈവജനത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അത് എവിടെ കൂടെ തെളിയിക്കുന്നറിയാമോ? ദാനിയേൽ പ്രവചനം രണ്ടാമധ്യായത്തിൽ നമുക്ക് ദാനിയേലിന്റെ ആ സ്വപ്നവും അതിന്റെ അർത്ഥവും പറയാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും കല്ലേയും വിദ്വാന്മാരെയും ഒക്കെ വരുത്തി. പക്ഷേ അവരോട് പറയുന്നത്, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, സമ്മാനം കിട്ടും, സ്ഥാനമാനം കിട്ടും, ഇല്ലെങ്കിലോ നിങ്ങളെ കഷണം കഷണമായി കഷണം. എന്നാൽ അവരെ മുഴുവൻ കൊല്ലത്തക്കൊണ്ടും വിധി പ്രസ്താവിച്ചപ്പോൾ അവര് രക്ഷപ്പെടാൻ ഒറ്റ കാര്യം ദാനിയേൽ പറഞ്ഞു, അവരെ ആരെയും കൊല്ലണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, ദാനിയേൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ മന്ത്രവാദികളെയും ആവിചാരകന്റെയും കത്തേന്റെയും വിദ്വാന്റെയും കഥ ഒരുമിച്ച് കഴിയുമായിരുന്നു. അതുപോലെ ഈ ലോകം ന്യായവിധിക്കിരയാകാൻ താമസിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദാനിയേലന്മാർ, ദൈവത്തിന്റെ പ്രാർത്ഥനക്കാരായ വിശുദ്ധന്മാരിവിടെ ഉള്ളതുകൊണ്ടാണ് ലോകം ന്യായവിധിക്കിരയാകാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടാറത് അവസ്ഥ. ഇനിയും മൂന്നാമത്തെ ദൂതൻ കാഹളം ഊതി, വെളിപ്പാടത്തിന്റെ പത്ത്. അപ്പൊ മൂന്നാമത്തെ ക്രോധകലശത്തിൽ കൂടെ വരണം. മൂന്നാമത്തെ ദൂതൻ ദൂതനൂതി,
അപ്പോൾ ദീപൻ പോലെ ജലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്ന് വീണു. നദികളിൽ മൂന്നിലൊന്നും പേരും നീരുകളും പേരുമായി ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിനെ കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായുണ്ടായ മനുഷ്യരിൽ പലരും മരിച്ചുപോയി.
ഇരമ്യ 9:15-23 ഇരമ്യാവ് ഇത് കുറെ കൂടെ കടുപ്പം കൂട്ടിയാ പറയുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിക്കും, നഞ്ചുവെള്ളം യവന്മാരെ കുടിപ്പിക്കും. പിന്നെ ഷാപ്പി പോണ്ട, കുടിച്ചാൽ ഉടനെ തലകറങ്ങി വീഴത്തക്ക വെള്ളം പൈപ്പിൽ കൂടെ വരും, കിണറ്റിൽ കൂടെ വരും, നദിയിൽ പോയാലും അത് തന്നെയാണ്. ഈ ജനത്തെ ദൈവം നഞ്ചുവെള്ളം കുടിപ്പിക്കാൻ പ്ലാനിട്ടിരിക്കുക. അപ്പൊ സ്വർഗത്തിൽ പോയിരുന്ന കൂടിയും വെളിപ്പാടേഴിന്റെ ഒടുവിൽ സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവനീരവിലേക്ക് നടത്തും. സ്വർഗത്തിൽ പോയ ദൈവമക്കൾ ജീവനീരവിൽ കുടിക്കുമ്പോൾ യേശു വേണ്ട ധാരാളം മതി, ഇവനെ നഞ്ചു വെള്ളം കുടിപ്പിക്കാൻ ദൈവം പരിപാടിയിട്ടിരിക്കുകയാണ്. അത് കുടിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും രക്ഷിക്കപ്പെടണം, ഇപ്പോഴെങ്കിലും യേശുവിന്റെ വരവനായി ഒരുങ്ങണം. ഇനിയും അത് വെളിപ്പാട് പതിനാറിലേക്ക് പോയാൽ മൂന്നാമത്തെ ദൂതൻ ക്രോധ കലശം ഒഴുകി.
അവരക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നു, ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ രക്തം അവർ ചിന്തിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു.
വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചിന്തിച്ച ലോകമേ, നിന്നെ രക്തം കുടിപ്പിക്കാൻ ദൈവം പരിപാടിയിട്ടിരിക്കുകയാണ്. നീരുറവുകളിലെയും നദികളിലെയും വെള്ളം രക്തമായി, അത് കുടിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് കാഹളം തുനിച്ചാൽ പോകത്തക്ക വണ്ണം ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരുങ്ങി ഉണരുകോ, അതല്ലെങ്കിൽ ഇത് കുടിക്കേണ്ടി വരും. ഹപ്പ ന്യായവിധിയുടെ കാഠിന്യം വർദ്ധിക്കുന്നു. ഒമ്പതാമധ്യായം ഒന്നാം വാക്യത്തിലേക്ക് പോകണം. ഒൻപതാമധ്യായം പതിമൂന്നാം പതിനാലും വാക്യത്തിലേക്ക് പോകണം. ഒൻപതാമധ്യായം ഒന്നാം വാക്യത്തിൽ
അഞ്ചാമത്തെ ദൂതനോടി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് ഭൂമിയിൽ നിന്ന് വീട് കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ അഗാധരൂപത്തിന് താക്കോൽ ലഭിച്ചു. അവൻ അഗാധരൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ ഭൂമത്തിൽ നിന്ന് പുക പൊങ്ങി. ഭൂമത്തിന്റെ പുകയാൽ സൂര്യനും ആകാശത്ത് വിരുണ്ടുപോയി. പുകയിൽ നിന്ന്
വെട്ടിക്കളി പുറപ്പെട്ടു.
അതിനെ
ഈ വീണ് കിടക്കുന്ന ദൂതന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നു. ഈ വീണ് കിടക്കുന്ന അതാരായിരിക്കാം? അതാ ലൂസിഫർ തന്നെയാണ്. അവനെ കൊണ്ട് ചില ജോലി ദൈവം ദൈവം ചെയ്യിപ്പിക്കാറുണ്ട്. ഈ നാടുന്ന ധൂപം തുറയ്ക്കാൻ അവനെ നിയോഗിച്ചു. പെരിഞ്ചോളയിലെ പുക പോലെയാണ് കയറി വന്നത്. അതിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെട്ടു. വെട്ടിക്കിളിക്ക് ഒരു ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വൃക്ഷങ്ങൾക്കോ പച്ചയായ യാതിന് ഒന്നിനുമോ കേടുവരുത്തരുത്. ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ ഇല്ലാത്തവനെ കുത്തണം. മുദ്ര ആർക്കേ ഉള്ളൂ? രൂപയിൽ ഗോത്രത്തിന് 12,000, ശകർ ഗോത്രത്തിന് 12,000, ഇങ്ങനെ ഓരോ ഗോത്രത്തിനും 12,000 വീതം മുമ്പോട്ട് വന്നവരുടെ നെറ്റി മാത്രമേ ദൈവത്തിന്റെ മുദ്ര കാണൂ. പെന്തിക്കോസുകാരനല്ലത് അവൻ. അതുകൊണ്ട് കൈവിടപ്പെടുന്നവരിൽ പെന്തിക്കോസുകാരൻ ഉണ്ടായാൽ പോലും അവനും 5 മാസം ഈ കുത്തുകൊള്ളേണ്ടി വരും. കാരണം അവരുടെ ആരുടെയും നെറ്റിയിൽ മുദ്രയില്ല. ദൂതന്മാരാണ് മുദ്രയിട്ടിരിക്കുന്നത്. നമ്മയും മുദ്രയിട്ടിരിക്കുന്നത് ദൈവമാണ്. അത് നെറ്റിയിലല്ല, പരിശുദ്ധാത്മാവനാൽ നമ്മുടെ ഹൃദയത്തിലാണ് മുദ്രയിട്ടിരിക്കുന്നത്. പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകും. അവിടെ കീഴോട്ട് വായിച്ചു വരുമ്പോൾ ഇതിന്റെ കുത്തുകൊള്ളുമ്പോൾ മരിക്കാൻ ആളുകൾ കൊതിക്കും.
ആ കാലത്ത് മനുഷ്യർ മരണമാക്കി വെച്ചിരിക്കും. കാൺകയില്ലതാനും മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും.
ആമേൻ എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നം നേരിട്ട അപ്പനും അമ്മയും മക്കളും കൂടെ വിഷം കുടിക്കുകയാവും. അന്ന് വിഷം കുടിച്ചാൽ അമ്മയും അപ്പനും മക്കളും കൂടെ 5 മാസം അവിടെ കിടക്കണം. 5 മാസം കഴിഞ്ഞെങ്കിൽ മരണം ഉണ്ടാവും. ഇനി കയറെടുത്തോണ്ട് തൂങ്ങിയാലോ? 5 മാസം അവിടെ കിടക്കണം, പിന്നെ ആൾ ചാകത്തോ. ജസ്കോ ന്യായവിധിയുടെ കാഠിന്യം വർദ്ധിച്ചു വരുന്നു. അപ്രസ്കിതൽപ്പിന പ്രിയപ്പെട്ടു വരുന്നു. അമൻ സമാധാനത്തിന്റെ പ്രഭു ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. ഈ ക്ഷീണയിൽ കൂടെ പോകേണ്ടി വരികയില്ല. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാത്തവനല്ല ഇതിന്റെ കുത്തുകൊള്ളേണ്ടി. ആരെടുത്തുകൊള്ളപ്പെടും? അനേക പോയിന്റ് പ്രസംഗിക്കാനുണ്ട്. ലൂക്കോസ് 21:36 വാക്യം വായിച്ചാൽ അതിന്റെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ആരാ എടുത്തുകൊള്ളപ്പെടുന്നത്? മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് എന്നേ മലയാളത്തിലുള്ളൂ. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്ന വർത്തി എന്ന പദമാണ്, യോഗ്യൻ എന്നാണ്. 1 Corinthians 15 വർത്തി. അതുകൊണ്ട് എടുത്തുകൊള്ളപ്പെടും. എന്റെ മറുപടി, എടുത്തുകൊള്ളപ്പെടാൻ ആവശ്യമായ യോഗ്യത ആർക്കുണ്ട്? അവൻ എടുത്തുകൊള്ളപ്പെടും. മിനിസ്ട്രി ഓഫീസ് വലിയ സിറ്റിയിലൊക്കെ വന്ന് ഏതെങ്കിലും കെട്ടിടത്തിൽ വാടകയ്ക്ക് വാർത്തകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയും, മെറ്റീരിയൽ കാലിനെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. 5.5 ഉയരം, 38 ചുറ്റളവ്, 110 റാത്തൽ തൂക്കം, SSLC പാസ്സായവർക്ക് വരാം. ഒരു 4-ാം ക്ലാസ്സുകാരനും ചെന്നാൽ എവിടെ വരെ ചെല്ലും? സെക്യൂരിറ്റി പോലീസും കിണറച്ചില്ല.
മൂന്നേ മുക്കാലടി വേരുള്ളവനും ഞാനും പോവുക,
എവിടെ വരെ ചെല്ലും? ഗേറ്റിന്റെ അടുക്ക വരെ ചെല്ലും. ഇതുപോലെ എടുത്തുകൊള്ളപ്പെടാൻ ആവശ്യമായ യോഗ്യത കരസ്ഥമാക്കാതെ ഞാനും പോകും എന്ന് കാത്തിരിക്കുന്നവൻ കൈവിടപ്പെടാൻ പോവുകയാണ്.
ഇനി അടുത്തത്
രണ്ട് കാഹളം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആറാമത്തെ കാഹളം കൂടി പതിമൂന്നാം ആഖ്യം മുതൽ ഒൻപതാം അധ്യായം.
ആറാമത്തെ ദൂതനോദി ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യുഫ്രത്തോസിന്റെ മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്നു.
നൂറ്റി പേരിന്റെ കൂടെ വീണതിൽ നാല് പേരെ ഇറാക്കിൽ കൂടെ ഒഴുകുന്ന ആ നദിയുടെ തീരത്ത് അന്നെ കെട്ടിച്ചിരിക്കുകയാണ്. ആറാമത്തെ കാഹളം ഉറുമ്പോൾ അവന്മാരെ നാല് പേരെയും അഴിച്ചുവിടാൻ ഓർമ്മ അഴിച്ചുവിട്ടു. അഴിച്ചുവിട്ടാൽ ഉടനെ ഇന്ന മാസം
മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു.
അതെ, 10,000 മടങ്ങ് 20,000. വേറെ ഏതാ ബൈബിൾ എഴുതിയിട്ടുണ്ട്? 20 കോടി. ഓ ആമേൻ.
20 കോടി
പടയാളികളുള്ള ഗവൺമെന്റ് ഇല്ല. 20 കോടിയൊന്നും ഒരു ഗവൺമെന്റ് പൂറ്റിപ്പടർത്താൻ ഒക്കത്തില്ല. എന്നാൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഇവരെ അഴിച്ചുവിട്ടാൽ ഉടനെ മനുഷ്യനെ കൊല്ലാൻ 20 കോടി കുതിരപ്പട, അത് അമാനുഷ്യ ജീവിയാണ്, അത് പതുക്കെ ഇറങ്ങി വരാൻ
പോകുകയാണ്.
മൂന്നിലും നാലുകളെ കൊല്ലും. അതിന്റെ ഏതാണ്ട് 17-ാം വാക്യത്തിൽ എങ്ങനെയാ അത് കൊല്ലുന്നത്?
ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു.
അടുത്തത്
കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായും തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു.
മനുഷ്യനെ കൊല്ലുന്ന വിധം ഒന്ന് തീ, രണ്ട് ഗന്ധകം, പിന്നെ ഇത്രയുള്ളോ?
വായും പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യനിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി.
20 കോടി കുതിരപ്പടയുടെ വായു നിങ്ങൾ പുറപ്പെടുന്നു തീയാലാണ് അത് കൊല്ലപ്പെടാൻ പോകുന്നത്.
ഈ നാല് ദൂതന്മാരെ ജനറൽ കമാൻഡർമാരായി കണക്കാക്കിയാൽ ഒരു ജനറൽ കമാൻഡറിന് 5 കോടി പട്ടാളമുണ്ട്.
അതുകൊണ്ട് ആ 5 കോടി നാല് പേരുടെയും ഓർഡറനുസരിച്ച് മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുമ്പോ ഒറ്റ നാഴി കൊണ്ട് മൂന്നിലൊന്ന് ചാകും. 300 കോടി ആളുകളാണ് കൈപ്പിടപ്പെടുന്നെങ്കിൽ ഈ വാദയോടുകൂടി 100 കോടി പോകും. ഒരു ദൂതൻ 5 പേരെ വീതം കൊന്നാമനും. ഇതിവിടെ ഒരു ഫാഷന് വേണ്ടി എഴുതിവെച്ചിരിക്കുകയല്ല,
അക്ഷരീയമായി ഇവിടെ നാളുകൾ കൊല്ലപ്പെടാൻ പോവുകയാണ്.
ഊറാസ്ഥിതിപ്പിനാ അത് ഇരയാകാതിരിക്കണമെങ്കിൽ യേശു വരുമ്പോൾ പോകാൻ ഒരുങ്ങുക. ഒരുങ്ങിയിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ ഇപ്പോൾ വരിക.
ഇതിനൊരു ദൃഷ്ടാന്തമാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. മിസ്രയിൽ നിന്ന് പുറപ്പെടുന്ന ആളുകൾ കാലിൽ ചെരുപ്പിട്ടു, കയ്യിൽ വടി പിടിച്ചു, അരയും മുറുക്കി പെസാക്കുഞ്ഞാടിന്റെ മാംസം തീയിൽ തൊട്ട് കച്ചിച്ചീരയും ചേർത്ത് തിന്നുകൊണ്ടിരുന്നപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ പറഞ്ഞു, പുറപ്പെടുവീ, ഒന്നും എടുക്കാൻ പോണ്ട, റെഡിയായിരിക്കുക. ഇതുപോലെ കാഹളൻ കാത് കേൾക്കാത്ത താമസമുള്ളൂ. പോകത്തക്കവണ്ണം അത് തയ്യാറായിരിക്കുന്ന ദൈവമക്കൾ ഇവിടുന്ന് പോകാൻ പോകുകയാണ്.
അവരെ എവിടുന്ന് പുറപ്പെടുവിച്ചത്? പഴയ ജന്മത്തിന്റെ മധ്യസ്ഥനായ മോശയാണെങ്കിൽ നമ്മളെ എവിടുന്ന് പുറപ്പെടുവിക്കാൻ പോകുന്നത്? പുതിയതും രണ്ടാമത്തതുമായ നിയമത്തിന്റെ മധ്യസ്ഥനായ നമ്മുടെ കർത്താവായ യേശു മധ്യാകാശത്തിൽ വന്നു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിക്കും, ഇവിടെ കയറി വരുവീ.
അപ്പോൾ എല്ലാം റെഡി ആയിരിക്കുന്നെങ്കിൽ പോകാം. എന്തെങ്കിലും കൂടി ഇനി എടുക്കാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാനുള്ള നേരം കിട്ടത്തില്ലെന്നുള്ള കാര്യമായി ഇരിക്കൊടുക്കെ സ്ഥാപിക്കുന്നു. ഏത് നിമിഷവും അമ്മേ റെഡിയായിരിക്കുക, അവർ മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇടപാടുകളെല്ലാം തീർത്ത് ശുദ്ധീകരണമെല്ലാം പ്രാപിച്ച്
ആരെടുത്തോളപ്പെടും
എന്നോട് 10:21 കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടതി ചെയ്യുന്നവരായി ഇവിടെ ആരുണ്ടോ അവൻ മാത്രമേ എടുത്തുകൊള്ളപ്പെടത്തുള്ളൂ എന്ന് യേശു പഠിപ്പിച്ചു. ഈ 7-ാമത്തെ ദൂതം കൂടെ കാഹളം കൂതും. അപ്പോൾ ഒരു സംഭവം നടക്കാൻ പോകുകയാണ്. ഏഴാമത്തെ ദൂതൻ കാവളമായ കൂടിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ആമേൻ. യേശു രാജ്യത്വം ഏക്കാൻ പോയിരിക്കുകയാണ്. എപ്പോഴേക്കും എന്ന് ചോദിച്ചാൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയാൽ ഉടൻ ഒരു വിളംബരം പരസ്യപ്പെടുത്തും. ലോകരാജ്യത്വം ക്രിസ്തുവിനും നമ്മുടെ കർത്താവിനുമായിരിക്കും. കൂടാതെ അപ്പോഴാണ് ദൈവമക്കൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ശക്തിയേറിയ അല്ലേലൂയ പറയുന്നത്. വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഞാൻ കേട്ടത് തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയ പുരുഷാരത്തിന്റെ ഘോഷപ്പോലെയും. ഹല്ലേലൂയ. ഇത്ര ശക്തിയുള്ള അല്ലേലൂയ പറയാൻ കാരണം എന്താ? അതിന്റെ അടുത്ത വാക്യത്തിൽ തോന്നുന്നത് നമ്മുടെ കർത്താവ് രാജത്വമേറ്റു എന്ന് പറഞ്ഞാൽ തന്റെ മണവാട്ടി നോക്കിയിരിക്കുമ്പോൾ പിതാവാന്റെയും അനേകായിരം രാജമുടിയുള്ള കിരീടം നമ്മുടെ മണവാളന്റെ ശിരസിലോട്ട് വെച്ച് രാജാവായി പട്ടാഭിഷേകം ചെയ്യുമ്പോ അവന്റെ മക്കൾ അടങ്ങിയിരിക്കത്തില്ല. സ്വർഗ്ഗരണകത്തൊക്കെ അല്ലെ പറയാൻ പോവുകയാണ്. ഒരു MLA ജയിച്ചെങ്കിൽ ഉള്ള കഥനാമുടി മുഴുവൻ പൊട്ടിക്കാമെങ്കിൽ ഉള്ള പൂമാല മുഴുവൻ അവന്റെ കഴുത്തേ വാരി ഇടാമെങ്കിൽ അതിനെന്തോ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഒന്നുമില്ല. അവിശ്വാസ പ്രമേയം പാസ്സായാൽ ഇയാൾ XML ആയി. എങ്ങനെ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സ്ഥാനം കിട്ടിയപ്പോൾ നാട്ടുകാരൊക്കെ ഇളയെങ്കിൽ വലിയ ശബ്ദം പുറപ്പെടുവിച്ചെങ്കിൽ അവസാനിക്കാത്ത നിത്യരാജ്യത്വത്തിന്റെ കിരീടം നമ്മുടെ മണവാളന്റെ ശിരസിൽ പിതാവാൻ ദൈവം എടുത്തു വയ്ക്കുമ്പോൾ മണവാട്ടി അടങ്ങിയിരിക്കുകയില്ല. അല്ലേ പറയാൻ പോവുക. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാറുണ്ട്, ആ അല്ലേലിയ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കുമോ? ചിലരില്ലെങ്കിലും ഉള്ളത് ഈ അല്ലേലിയ പറയാൻ പോവുകയാണ്. ഓരോ അവസ്ഥയത്തിൻപിനാ പ്രിയപ്പെട്ടവരെ, നിരാത്തവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരിക്കും ഈ കൺവെൻഷൻ ഒന്നൊരുക്കിയിരിക്കുന്നത്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കണം. പ്രിയപ്പെട്ടവര്, നിങ്ങൾ എന്ത് വിശ്വസിക്കണം? എന്റെ പാപത്തിന് പ്രായശ്ചിത്തമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അവസാനത്തോട് ഇഴക്കുന്നവരെ ഊറ്റി തന്ന് എനിക്ക് പകരമായി യേശു മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ആ യേശു വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ യേശുവിനായി ജീവിക്കും. എത്ര പേര് പറയും ആമേൻ? അതിനൊരു സന്ദർഭം. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. സഹോദരിമാരായാലും സഹോദരന്മാരായാലും യേശുവേ ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണം. യേശുവേ എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിരുന്നു നിന്റെ ക്രൂശിലെ മരണം. ഞാൻ വിശ്വസിക്കുന്നു, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും എന്ന് എത്ര പേര് ഇവിടുന്ന് പറയും ആമേൻ? കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ ഇന്നു മുതൽ യേശുവിനായി ജീവിക്കും, എന്റെ ഹൃദയ യേശുവിന് കൊടുക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിരിപ്പിൽ ദയവായി വരം കൈവർത്തി പിടിക്കാം. ആമേൻ. ആര്? ഇന്നു മുതൽ സഹോദരിമാരെ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് പറയാൻ ആരുണ്ട്? സഹോദരിമാരെ ഇപ്പോഴാണ് രക്ഷാദിവസം. ആര്? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. എനിക്കെല്ലാരെയും കാണാൻ ഒക്കത്തെങ്കിൽ ഇരിക്കുന്നിരിപ്പിൽ കരമുയർത്തി പിടിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവര്, ഇനി ഞാൻ പ്രസംഗം നിൽക്കാനല്ലവയായിരിക്കും. ഇന്ന് രാത്രിയിലും എന്നെ ഏൽപ്പിച്ച ദൂത് ജനത്തെ ഞാൻ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുൻപിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു നിമിഷം നമുക്ക് തയ്യാറാകാം. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഒരു ഈഴവത്തിറകനായിരുന്നു, എന്നാൽ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. നിങ്ങൾ ഏത് വിഭാഗത്തിൽ നിന്ന് ചോദ്യമല്ല, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകാം. പുത്രൻ വിശ്വസിക്കുന്നതിന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അതിന്ന് മോചനപ്രാപിക്കാം. മാനവജാതിയുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ നിരക്കരേറി മൂന്നിരുമ്പാണികളിൽ മേൽ അതേ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് രക്തരഞ്ജിന്റെ വരി തറയ്ക്കപ്പെട്ട് ഏറ്റു ഈ രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ വന്ന് നിൽക്കുക. യേശു ചില ഹൃദയത്തോട് ചോദിക്കുകയാണ്,
നിനക്ക് വേണ്ടി മരിച്ചവനായ എരിയൻ
നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ആര് തയ്യാറാകും?
മറുപടി നിങ്ങൾ പറയാം, എനിക്ക് വേണ്ടി മരിച്ച യേശുവെ നീ വെളിയിൽ നിൽക്കണ്ട,
ഇതെന്റെ ഹൃദയം ഞാൻ നിനക്കായി തരാം. എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് എത്ര പേര് പറയും? കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ താല്പര്യമുള്ള വ്യക്തികൾ
അതെ കരമുയർത്തി പിടിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നിങ്ങൾ യേശുവിനെ മറികടന്ന് പോകരുത്. സഹോദരന്മാരായാലും സഹോദരിമാരായാലും നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ നിൽക്കുന്ന യേശുവിനെ സ്വീകരിപ്പാൻ ആര് ഹൃദയം തുറക്കും?
ഇരിക്കുന്നിരിപ്പിൽ കരമുയർത്തി പിടിക്കുമോ?
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗ്ലോറി ഗ്ലോറി. നിങ്ങൾ യേശുവിനെ കൂടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയരുത്. ഈ രാത്രി യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.